May the Lord be praised this evening amongst us. And I'm very glad that my friend is here with me again. That was short. I am a happy man tonight. I am a complete man. My wife is with me.
ഞാൻ ഇന്ന് വളരെ സന്തുഷ്ടനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് എനിക്ക് പൂർണ്ണത കൈവന്നിരിക്കുകയാണ്. എന്റെ ഭാര്യ സഹോദരി ഇവിടെ എന്റെ കൂടെ ആയിരിക്കുന്നു.
You see, when God made woman, he took a rib out of his side, didn't he?
സ്ത്രീകളെ സൃഷ്ടിക്കുവാനായിട്ട് ദൈവം മനുഷ്യന്റെ വാരിയൽ ഒന്ന് ആണല്ലോ എടുത്തത്.
So I'm very glad to have my rib back.
അതുകൊണ്ട് എന്റെ വാരിയൽ തിരിച്ചു കിട്ടിയത് ഓർത്ത് ഞാൻ വളരെ സന്തുഷ്ടനാണ്.
And I understand that maybe because she's here we sang two English and only one Malayalam.
ഒരു പക്ഷേ സഹോദരി ഇവിടെ ആയിരിക്കുന്നത് നിമിത്തം ആയിരിക്കും രണ്ട് ഇംഗ്ലീഷ് സോങ് എന്ന് പാടുവാനിടയായി തീർന്നു.
Tomorrow I will bring more friends, we sing three English. Let's open God's word to Philippians chapter 3.
ഇന്ന് നമ്മുടെ തിരുവചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം.
And I started by saying last night that we were behind schedule.
ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ നാം പിന്നോക്കമാണ് നിൽക്കുന്നത്.
The big surprise tonight is we're still behind schedule.
ഇന്നത്തെ ആശ്ചര്യമായിട്ടുള്ള വിഷയം എന്നുള്ളത് ഇപ്പോഴും നാം പഠനത്തോട് ബന്ധത്തിൽ പിമ്പോട്ടാണ് നാം നിൽക്കുന്നത്.
So tonight put on your seat belts, we must move a little bit more quickly.
അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ അതിവേഗം ഈ പഠനത്തിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്.
Selflessness.
നിസ്വാർത്ഥത.
Think about the last 24 hours.
കഴിഞ്ഞ 24 മണിക്കൂർ ഒന്ന് വിലയിരുത്തുക.
Did you practice more times a selfless attitude or did pride make you act differently?
നിങ്ങൾ വിലയിരുത്തേണ്ടത് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏറിയ പങ്കും നിങ്ങൾ നിസ്വാർത്ഥത ആചരിച്ചുവോ അല്ല നിഗളം അതിന് വിഘാതം ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നുവോ.
As our brother Curian prayed in his prayer, it's easy to know scripture, but being a practical Christian is something else.
പ്രിയ കുര്യൻ സഹോദരൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ദൈവിക കാര്യങ്ങൾ അറിയുന്നത് വളരെ ലളിതമാണ്, എളുപ്പത്തിൽ സാധിക്കും, എങ്കിലും അത് പ്രാവർത്തികം ആക്കുന്നത് പ്രയാസം ഉള്ളതാണ്.
And we are learning that Philippians is more of a practical personal epistle rather than a doctrinal one.
നാം നേരത്തെ ഓർത്തതുപോലെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം ഒരു ഉപദേശപരമായിട്ടുള്ള ലേഖനത്തെക്കാൾ ഉപരി ആയി അത് ഒരു വ്യക്തിപരവും പ്രാവർത്തികവും ആയിട്ടുള്ള ഒരു ലേഖനമാണ്.
And here in this very long chapter as far as practical content, chapter 3, we're learning many things.
ഈ വളരെ ദൈർഘ്യമേറിയ പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ ബന്ധത്തിൽ വളരെ ദൈർഘ്യമുള്ള ഒരു അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
That the prize of selflessness is two things.
നാം ഇന്നലെ കണ്ടത് നിസ്വാർത്ഥതയ്ക്കായിട്ട് നാം കൊടുക്കേണ്ടതായിട്ടുള്ള വില അത് രണ്ട് വിധമാണ്.
The upward call in verse 14.
അല്ല വിരുദ് രണ്ട് വിധമാണ്. ഒന്ന് നാം 14 വാക്യത്തിൽ കണ്ട പോലെ ആ പരമവിളി.
And our eternal citizenship in heaven in verses 20 and 21.
20-21 വാക്യങ്ങളിൽ നാം കണ്ടത് നമ്മുടെ പൗരത്വം, സ്വർഗ്ഗത്തിലുള്ള നമ്മുടെ പൗരത്വം.
Now some people are going to enjoy that prize more than others.
നാം ഓർത്തതുപോലെ ചിലർ നമ്മളെക്കാൾ അധികം ആ വിരുദ് സ്വർഗ്ഗത്തിലായിരിക്കുമ്പോൾ ആസ്വദിക്കാൻ പോവുകയാണ്.
How exactly the prizes are given out in heaven, we don't have too much.
എപ്രകാരമാണ് ആ വിരുദ് സ്വർഗ്ഗത്തിൽ വിഭജിച്ച് നൽകപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നേരാവണ്ണം അറിഞ്ഞുകൂടാ.
You learn something about it in the four passages about the bema seat or the judgment seat of Christ.
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ആയിട്ടുള്ള ആ രംഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നാല് വിധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും.
But there are gold prizes and there are silver prizes and there are bronze prizes.
അവിടെ വെള്ളി കൊണ്ടും പൊന്നു കൊണ്ടും താമ്രം കൊണ്ടും ഉള്ള വിരുദുകൾ ഒരുപക്ഷെ അവിടെ കാണും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
You all get the call, you all get the citizenship, but you're going to enjoy it differently.
നിങ്ങൾക്ക് എല്ലാവർക്കും ആ പരമവിളി ലഭിച്ചവരാണ്, നിങ്ങൾക്കെല്ലാം പൗരത്വം ലഭിക്കും, എങ്കിലും അത് ആസ്വദിക്കുന്നത് പല വ്യത്യസ്തമായ രീതിയിൽ ആയിരിക്കും.
And we have learned that it's pride in this life that keeps us from gaining what we can have for the future life.
നമുക്ക് ഭാവികാലത്തിൽ നേടാവുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിഘാതമായി നിൽക്കുന്നത് ഈ ജീവിതത്തിൽ നമ്മുടെ മനോഭാവത്തിൽ ഉള്ള ആ നിഗളം ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയായിട്ട്.
So in your notes in the third section number C,
നമ്മുടെ നോട്ടുകളിൽ സി മൂന്നാമത്തെ സെക്ഷൻ സിയിൽ
we are learning what the price is that we have to pay so that we can enjoy heaven.
Naam swargam namukku aaswadiyam aayi theerendathinayittu naam kodukkunnathayittulla velaye kurichana innale nammal kaanuvan idiye theernathu.
Remember we learned the doctrine that to come into the door of salvation
നാം കണ്ടത് ആ രക്ഷയുടെ ആ വാതിലിന്റെ അകത്തേക്ക് കടന്നു വരുവാൻ ആയിട്ടുള്ള ഉപദേശം.
Jesus says, I am the door.
നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ആകുന്നു വാതിൽ.
Whosoever will may come.
ആരൊക്കെയും ആ വാതിൽ കൂടെ കടന്നു വരുന്നുവോ.
Salvation is by grace through faith alone.
രക്ഷ വിശ്വാസത്താൽ, കൃപയാൽ വിശ്വാസത്താൽ ലഭിക്കുന്നതാണ്.
It's free.
അത് സൗജന്യമായിട്ട് നൽകപ്പെടുന്നതാണ്.
He paid the price.
നമ്മുടെ കർത്താവ് അതിന്റെ വില കൊടുത്തു തീർത്തിരിക്കുകയാണ്.
In fact, his blood is even on the door, isn't it?
മാത്രമല്ല ആ കട്ടളക്കാലിന്മേൽ തന്റെ രക്തമാണ് പുരട്ടപ്പെട്ടിരിക്കുന്നത്. ആ രക്ഷയിന്റെ ആ വാതിൽ കൂടെ കടന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ നാം ഒന്നും തന്നെ അതിനായിട്ട് ചെയ്തിട്ടില്ല. നാം ഒരു ക്രയവും കൊടുക്കുവാൻ ഇട വന്നിട്ടില്ല. എന്നാൽ എല്ലാം നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ആ വാതിൽ കടന്നിട്ട് പിന്നോക്കം നാം കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഇപ്പോൾ എന്താണ് അവിടെ വാചകം രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ സ്വയത്തിനോട് മരിക്കേണ്ടതായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കായിട്ട് മരിച്ചു എന്ന് കർത്താവ് പറയുന്നു.
Your salvation means you have died in me.
എന്നാൽ നിങ്ങളുടെ രക്ഷ അർത്ഥമാക്കുന്നത് എന്നിൽ നിങ്ങൾ മരിച്ചതായി തീർന്നിരിക്കുകയാണ്.
Romans chapter 6.
റോമർ ആറിൽ അത് കാണുവാൻ സാധിക്കും.
Now the practical outworking of that is that you die to self continually.
അതിന്റെ പ്രായോഗികമായിട്ടുള്ള ബഹുസ്മരണം എന്നുള്ളത് നിങ്ങൾ പാപത്തിനോട് മരിച്ചവരായി തീരണം.
Die to self, not take a nap.
നിങ്ങൾ സ്വയത്തിനോട് മരിക്കണം, കേവലം ഉറങ്ങുക എന്നുള്ളതല്ല അർത്ഥം.
Not once in a while think maybe I'll be selfless and be a good Christian.
വല്ലപ്പോഴും ഒക്കെ ആ നിസ്വാർത്ഥത ആചരിച്ച് നല്ല ഒരു ക്രിസ്ത്യാനിയായി തീരാം എന്നുള്ളതല്ല.
So there is a price to living the Christian life and gaining sanctification.
അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ആ വിശുദ്ധീകരണം നേടിയെടുക്കുവാനും ഒരു ക്രയം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്.
We've seen he gives us the power.
അതിനായിട്ടുള്ള ശക്തി താൻ തന്നെയാണ് പകർന്നു തരുന്നത്.
He's given us his presence.
തന്റെ സാന്നിധ്യം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്.
He gives us all the motivation to do it.
മാത്രമല്ല അത് ചെയ്യുവാനായിട്ടുള്ള എല്ലാ ഉത്തേജനവും താൻ നമുക്ക് നൽകി തരികയാണ്.
He wills and he works.
താൻ അത് ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു, താനാണ് പ്രവർത്തിക്കുന്നത്.
So we just have to get in the yoke with him and let him sanctify us.
അതുകൊണ്ട് തന്നെ തന്നോടൊപ്പം ആ നുകത്തിന്റെ കീഴിൽ നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ പ്രകാരം വിശുദ്ധീകരണ പ്രക്രിയയിൽ ഏർപ്പെടുകയും ചെയ്യണം.
So the price is less about activity than it is about attitude.
അപ്പോൾ ആ വില എന്ന് നാം നോക്കി പാർക്കുമ്പോൾ അത് ക്രിയയേക്കാൾ ഉപരി മനോഭാവത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്.
If your attitude is right, you can't help but want to do the activities.
നിങ്ങളുടെ മനോഭാവം ശരിയാണെങ്കിൽ ആ കർത്താവ് പറയുന്നതായിട്ടുള്ള ആ ക്രിയകൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല.
If you have to do the activities, then you will definitely have a bad attitude about it.
മറിച്ച് നിങ്ങൾക്ക് ആ ക്രിയ ചെയ്യണം എന്നുള്ള ഉത്ബോധമാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ മനോഭാവം നേരാവണ്ണം ആയിരിക്കില്ല.
So we're finishing up the number 1, the acquisition of selflessness in verses 7 to 11.
ആ മൂന്നാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആ നിസ്വാർത്ഥതയുടെ സമ്പാദനം നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു.
And we see three times it says the word attain in this passage.
ആ മൂന്ന് പ്രാവശ്യം ആ ഭാഗങ്ങളിൽ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള പദപ്രയോഗം കാണുവാൻ.
And in this section, the first section of the three, it's in verse 11.
നാം കണ്ട ഭാഗത്തിൽ ആദ്യമായിട്ട് അത് 11-ാം വാക്യത്തിലാണ് നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത്.
In order that I may attain.
താൻ പറയുന്നത് ആ പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് പ്രാപിക്കണം.
It's future.
അത് ഭാവി കാലത്തെ കുറിക്കുന്നതാണ്.
And it's the exchange of self for Christ.
അത് സ്വയത്തിന് പകരമായി ക്രിസ്തുവിനെ കൈമാറ്റം ചെയ്യുന്ന ഒരു കാര്യമാണ്.
And that's why we have that gain loss loss gain equation we see throughout this passage.
അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തിൽ നാം വീണ്ടും വീണ്ടും പല ആവർത്തി കാണുന്നതായിട്ടുള്ള ലാഭം ഛേദത്തിന്റെ സമവാക്യം കാണുവാൻ ഇടയായി തീർന്നത്.
That I might know him.
തന്നെ അറിയുവാൻ തക്കവണ്ണം.
That's an intimacy.
അത് കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധമാണ്.
That requires time.
അതിന് സമയം വളരെ ആവശ്യമാണ്.
That is not intellectual.
അത് കേവലം ബുദ്ധിപരമായിട്ട് നേടുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല.
That is being in love with the person of Christ, not with just the word technically of God.
സാങ്കേതികമായിട്ട് ദൈവവചനം നാം അഭ്യസിക്കുക എന്നതിനേക്കാൾ ഉപരി ആ ദൈവവചനത്തിൽ പരാമർശിക്കുന്ന ആ കർത്താവായ വ്യക്തിയെ സ്നേഹിക്കുന്നതിലാണ് അതിന്റെ താല്പര്യം.
And then we gain the power of his resurrection.
നമുക്ക് തന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നേടുവാനിടയായി തീർന്നു.
But as we have that, then we come into the fellowship of his suffering.
തുടർന്ന് നാം കണ്ടത് തന്റെ ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ.
In fact, you become conformed to his death.
മാത്രമല്ല തന്റെ മരണത്തോട് നാം ഏകീഭവിക്കുകയാണ് ചെയ്യുകയുണ്ടായത്.
That does not say you take on his death.
അത് തന്റെ മരണം നാം കൈയേറ്റം ഏറ്റുവാങ്ങുക എന്നല്ല അർത്ഥമാക്കുന്നത്.
Only he could die as the sacrifice for sin.
നമ്മുടെ കർത്താവിന് മാത്രമേ പാപത്തിന്റെ യാഗമായിട്ട് മരിക്കുവാൻ സാധിക്കുകയുള്ളായിരുന്നു.
But you come into Christ and you die to self.
എന്നാൽ സ്വയത്തോട് മരിക്കുമ്പോൾ നാം കർത്താവിലേക്ക് പ്രവേശിക്കുകയാണ്.
Because he puts self to death.
എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ സ്വയത്തെ മരിപ്പിക്കുവാൻ ആക്കുകയാണ്.
Positionally.
സ്ഥാനീയമായിട്ടാണ് അത് പറയുന്നത്.
Once again Romans 6.
വീണ്ടും നാം റോമർ 6 ആണ് നാം ഓർക്കേണ്ടത്.
Consider yourself dead to sin.
നിങ്ങൾ പാപത്തോട് മരിച്ചു എന്ന് എണ്ണുക.
You are, so think of it that way.
നിങ്ങൾ അപ്രകാരം നിങ്ങളെ തന്നെ എണ്ണണം എന്നാണ് അവിടുത്തെ ആഹ്വാനം.
I'm looking at about 150 cadavers.
ഞാനിപ്പോൾ നോക്കി പാർക്കുന്നത് ഏകദേശം 150 വരെ എണ്ണം ഉള്ളതായിട്ടുള്ള ശവശരീരങ്ങളെയാണ് ഞാൻ എന്റെ മുമ്പിൽ കാണുന്നത്.
These cadavers are still blinking.
ഈ ശവശരീരങ്ങളാണ് എങ്കിൽ തന്നെയും അവരുടെ കണ്ണുകൾ ചിമ്മുന്നുണ്ട്.
But that is the term in Romans chapter 6. It's the term cadaver.
എന്നാൽ വാസ്തവത്തിൽ മൂലഭാഷയിൽ റോമ ലേഖനത്തിൽ എടുത്തു ഉപയോഗിച്ചിരിക്കുന്ന പദം എന്നുള്ളത് ശവശരീരം എന്നതാണ്.
Consider yourself to be a cadaver to sin.
നിങ്ങൾ പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചവരായി നിങ്ങളെ തന്നെ എണ്ണുക.
Last time I was at a funeral.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ശബ സംസ്കാര ശുശ്രൂഷയിൽ ഏർപ്പെട്ടു.
I walked up to the cadaver.
അവിടെ ആ ശരീരത്തിന്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലുവാനിടയായി തീർന്നു.
And I slapped him in the face.
ഞാൻ തന്റെ മുഖത്ത് അടിപ്പാൻ ഇടയായി തീർന്നു.
And he didn't slap me back.
എന്നെ തിരിച്ച് ആ ശരീരം എന്നെ അടിച്ചില്ല.
He didn't even get angry.
താൻ എന്നോട് ദേഷ്യം പോലും പുലർത്തിയില്ല.
In fact, he didn't even think a bad thought.
എന്നാൽ ആ ചിന്തയെക്കുറിച്ച് പോലും താൻ ചിന്തിച്ചിട്ടില്ല.
Now, of course, I did not do that.
ഞാൻ അങ്ങനെ ചെയ്തില്ല വാസ്തവത്തിൽ.
But you get the point.
എന്നാൽ അതിന്റെ ആ വസ്തുത നിങ്ങൾക്ക് വിളങ്ങിയല്ലോ.
See, in Christ you are dead.
നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചവരായി എണ്ണുക.
To sin.
പാപത്തോട് നിങ്ങൾ മരിച്ചവരാണ്.
Now consider, keep thinking that.
അത് നിങ്ങൾ ഓർത്തുകൊണ്ടേ ഇരിക്കുക.
That's how you acquire this concept of selflessness.
അങ്ങനെയാണ് നമുക്ക് ഈ നിസ്വാർത്ഥതയെ സമ്പാദിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ.
If I'm dead in sin, I do not have to sin.
ഞാൻ പാപത്തോട് മരിച്ചിരിക്കുന്നു എങ്കിൽ എനിക്ക് പാപം ചെയ്യുവാൻ ആവശ്യമില്ല.
I choose to sin.
ഞാൻ അപ്പോൾ പാപം ചെയ്യുന്നു എങ്കിൽ പാപം ചെയ്യുവാൻ തിരഞ്ഞെടുക്കുകയാണ്.
I don't want to sin. Romans chapter 7.
റോമർ 7 ൽ എനിക്ക് പാപം ചെയ്യുവാൻ ആഗ്രഹമില്ല.
And when I do sin,
എന്നാൽ ഞാൻ പാപത്തിൽ അകപ്പെടുമ്പോൾ
I cry out, wretched man am I.
അയ്യോ എത്ര ഞാൻ അയ്യോ നിഷ്ഠനായ മനുഷ്യൻ എന്ന് നിലവിളിപ്പാൻ ഇടയായിത്തീരും.
And I want to attain verse 11 to the resurrection from the dead.
ഇവിടെ പറയുന്നത് ആ പുനരുത്ഥാനത്തിൽ എനിക്കും പങ്കാളിത്തം ലഭിക്കണം.
Now that verse confuses a lot of people.
അത് അനേകരെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്ന ഒരു വേദവാക്യമാണ്.
You can read 14 commentators and get 12 different opinions.
14 കമന്ററികൾ ഇതിനെക്കുറിച്ച് വായിക്കാം. 12 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ കമന്ററികളിൽ നിന്ന് ലഭിക്കാൻ ഇടയായിത്തീരും.
Was Paul doubting that he would be raised from the dead?
അപ്പോസ്തലനായ പൗലോസിന് തനിക്ക് ആ പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം ലഭിക്കയില്ല എന്നുള്ള ഒരു അനിശ്ചിതത്വം തന്നെ ഭരിച്ചിരുന്നുവോ?
In no way.
ഒരു കാരണവശാലും അങ്ങനെയല്ലായിരുന്നു.
There are many black and white verses where Paul says I will be raised with Christ.
വളരെ സ്പഷ്ടമായിട്ട് അച്ചടിച്ച ഭാഷയിൽ താൻ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകും എന്ന് പല മറു വേറെ ഭാഗങ്ങളിൽ താൻ എഴുതിയിട്ടുണ്ട്.
In fact, in Ephesians 1 and Colossians 3 he says I'm already raised.
എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1 കൊലോസ്യർ 3 ല് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് താൻ പറയുകയുണ്ടായി.
So is this kind of like work salvation? If I'm good enough, then I'll get there?
ഇതു ഈ പ്രവൃത്തി മുഖാന്തരം ഞാൻ നല്ലവണ്ണം എന്നെ തന്നെ നല്ല ക്രിയയിൽ ഏർപ്പെട്ടാൽ സൽപ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ രക്ഷ പ്രാപിക്കും എന്നാണോ ഇത് അർത്ഥമാക്കുന്നത്?
No, it's definitely not that.
തീർച്ചയായും അതല്ല ഇതിന്റെ അർത്ഥം.
So in your notes I've given you 3 possibilities.
അപ്പോൾ നിങ്ങളുടെ കുറിപ്പുകളിൽ ഞാൻ 3 വിധമായിട്ടുള്ള സാധ്യമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകി തന്നിട്ടുണ്ട്.
And excellent theologians will accept one of these 3.
നല്ല മേന്മയേറിയ ദൈവശാസ്ത്ര ഈ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായും സ്വീകരിക്കുന്നതാണ്.
The first one is that Paul is saying I have been spiritually resurrected at my conversion.
ആദ്യത്തെ വ്യാഖ്യാനം എന്ന നിലയിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്റെ മാനസാന്തരത്തിങ്കിൽ ആത്മീയ പുനരുത്ഥാനം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്.
But there's more. There's future physical resurrection as well involved in that.
എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു അർത്ഥമാണ് ഇവിടുത്തെ വിവക്ഷ. അത് ഒരു ഭാവി കാലത്തെ ഒരു പുനർ പുനരുത്ഥാനം ആണ് അത് എടുത്തു പറയുന്നത്.
And that is correct. That is a doctrinally correct statement.
ആ ഉപദേശപരമായിട്ടും അത് ചൊവ്വയുള്ള അല്ലെങ്കിൽ ശരിയായ ഒരു വാചകം തന്നെയാണ്.
But there's a problem with that interpretation.
എന്നാൽ ആ ഒരു വ്യാഖ്യാനത്തിൽ ഒരു പ്രശ്നമുണ്ട്.
Because at the beginning of the verse he says in order that I may attain.
എന്നാൽ ആ വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ താൻ പറയുന്നത് അത് നേടേ പുനരുത്ഥാനം നേടേണ്ടതിന് എന്ന് താൻ പറയുന്നുണ്ട്.
So there's a condition here.
അപ്പോൾ അവിടെ ഒരു വ്യവസ്ഥിതി ഒരു വ്യവസ്ഥ അവിടെ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും.
So number two interpretation.
അപ്പോൾ രണ്ടാമത്തെ വ്യാഖ്യാനത്തിലേക്ക് നാം കടക്കുമ്പോൾ
also a good interpretation.
അതും നല്ലൊരു വ്യാഖ്യാനമായിട്ട് തന്നെ ഇരിക്കുന്നു.
Comes from his writing to the Thessalonians in chapter 4 about the rapture.
അവിടെ തെസ്സലോനിക്കർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഉൽഭ്രാവണത്തെക്കുറിച്ച് താൻ എഴുതിയ വാചകങ്ങളിൽ നിന്ന് അടർത്തി എടുത്തതാണ് ഈ വ്യാഖ്യാനം.
And because the word for resurrection here is very different.
എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പുനരുത്ഥാനത്തിനായിട്ടുള്ള പദപ്രയോഗം വ്യത്യസ്തമായ ഒരു പദമാണ്.
It more literally should be translated out resurrection.
അത് അർത്ഥാൽ അത് വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ തർജ്ജമ ചെയ്യണമെങ്കിൽ പുറത്തേക്കുള്ള അല്ലെങ്കിൽ വെളിയിലേക്കുള്ള പുനർത്ഥാനം എന്നാണ് അവിടുത്തെ അർത്ഥം.
So you could legitimately say Paul is saying I am looking forward to being resurrected out of this world.
അപ്പോൾ നീതിപരമായിട്ട് അപ്പോസ്തലൻ പൗലോസ് അവിടെ പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് ലോകത്തിന്റെ പുറത്തേക്ക് ഉള്ള പുനർത്ഥാനം ആണ് താൻ ഉദ്ദേശിക്കുന്നത്.
But we still have the same problem.
അപ്പോൾ വീണ്ടും ആ നേരത്തെ പറഞ്ഞ പ്രശ്നം അപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്.
Why does he have this anticipation that I may attain?
എന്തുകൊണ്ടാണ് തനിക്ക് ഈ ഒരു അനിശ്ചിതത്വം ഉള്ളതുപോലെ താൻ പറയുന്നത് ആ പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് എന്തിനാണ് താൻ പറയുന്നത്?
Because this comes from the fits in better with the third interpretation.
ഒരുപക്ഷേ അത് മൂന്നാമത്തെ വ്യാഖ്യാനവുമായിട്ട് നല്ല വിധം വീണ്ടും വിധം യോജിക്കുന്നതായതുകൊണ്ടായിരിക്കാം.
This is the only time this word is used in the New Testament.
പുതിയ നിയമത്തിൽ ഈ ഒരു പ്രാവശ്യം മാത്രമേ ഇപ്രകാരം ഒരു പദപ്രയോഗം നാം കാണുന്നുള്ളൂ.
We know resurrection is for sure.
പുനരുത്ഥാനം അത് വാസ്തവമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് നമുക്കറിയാം.
So what is this out resurrection?
അപ്പോൾ ഈ പുറത്തേക്കുള്ള അല്ലെങ്കിൽ വെളിയിലേക്കുള്ള ആ ഒരു പുനരുത്ഥാനം അതെന്താണ് അർത്ഥമാക്കുന്നത്?
And I think it has to do with the reward.
അത് ഒരുപക്ഷേ നമുക്ക് ലഭിക്കാൻ ഇരിക്കുന്നതായിട്ടുള്ള ആ പ്രതിഫലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്.
When we are resurrected,
നാം പുനരുത്ഥാനം പ്രാപിച്ച് പോകുമ്പോൾ,
we go to the judgment seat of Christ.
നാം കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ,
and just like in any Olympic game,
ഏത് ഒരു ഒളിമ്പിക് കായിക മത്സരത്തിന്റെ പോലെ തന്നെ,
or like in any university graduation ceremony,
അല്ല ഏതെങ്കിലും ഒരു കലാലയ ഗ്രാജുവേഷൻ ആ പരിപാടി പോലെ തന്നെ,
there are some people that stand out.
ചില വ്യക്തികൾ മറ്റുള്ള ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്തരായി കാണപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്.
They have achieved more.
അവർ മറ്റവരെക്കാൾ കൂടിയ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തികളാണ്.
They have won more races.
അവർ അധികം ഓട്ടപ്പന്തയങ്ങൾ വിജയിച്ചവരായിരിക്കാം.
Or they've received better grades in the university.
അല്ല അവരുടെ പഠന വിഷയങ്ങളിൽ മറ്റവരെക്കാൾ നല്ല മാർക്കുകൾ നേടിയ വ്യക്തികളായിരിക്കാം.
And they receive special rewards.
അതുകൊണ്ട് തന്നെ അവർക്ക് വിശിഷ്ടമായിട്ടുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്.
Now based on the context I think that's what Paul means here.
ഒരുപക്ഷേ നാം ഇപ്പോൾ പരാമർശിക്കുന്ന ആ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇതായിരിക്കണം ഉദ്ദേശിക്കുന്നത്.
See, he's talking about being found in him in verse 9 having a special righteousness.
അവിടെ താൻ പറയുന്നത് തന്നിൽ ഇരിക്കേണ്ടതിനും ഒരു 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 ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം മുഖാന്തരം തനിക്ക് ലഭിക്കുന്ന ഒരു നീതീകരണത്തെ കുറിച്ച് താൻ പറയുന്നു.
In verse 10 I want to know him but not just in a normal way.
അവനെ കേവലം ഒരു സാധാരണ ഗതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതല്ല.
I don't want to be one of those brethren that just sits in 20 churches church services a week.
കേവലം 20-ഓളം സഭായോഗങ്ങളിൽ പങ്കെടുത്ത് അങ്ങനെ പോകുന്ന ഒരു ബ്രദർ വിശ്വാസിയെ പോലെ ആകണം എന്നല്ല താൻ പറയുന്നത്.
I want to know him so that that power of resurrection makes me willing to suffer for him and even die to self.
എന്നാൽ അപ്പോസ്തലൻ പൗലോസ് ക്രിസ്തുവിനെ അറിയുന്ന അറിവിനോടുള്ള ബന്ധത്തിൽ താൻ പറയുന്നത് തന്റെ പുനരുത്ഥാന ശക്തി താൻ അറിയുക നിമിത്തം തനിക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഉള്ള മനസ്സ് തനിക്ക് ലഭിക്കണം എന്നുള്ളതാണ്.
For the sake of the Christ and his gospel,
ക്രിസ്തുവേശുവിനും ക്രിസ്തുവേശുവിന്റെ സുവിശേഷത്തിനുമായി,
evidence through activity in the assembly,
അത് അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് സഭാതലങ്ങളിൽ നമ്മുടെ നിസ്വാർത്ഥ സേവനത്തിൽ കൂടെ നമുക്ക് കാണാവുന്നതാണ്.
Through selfless service in the home,
നമ്മുടെ ഭവനങ്ങളിൽ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന മുഖാന്തരം അത് കാണാവുന്നതാണ്.
And name every aspect of your life it should be integrated into this spiritual desire to be selfless to gain Christ.
മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ നിസ്വാർത്ഥ സേവനത്തിന്റേതായിട്ടുള്ള ആത്മീയ ആ ഒരു 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 വശം എപ്പോഴും ഇണചേർന്ന് കൂട്ടിച്ചേർന്ന് ഇടകലർന്ന് ഇരിക്കേണ്ടത് ആവശ്യമാണ്.
We sing more about Jesus.
നമ്മൾ ഇപ്രകാരം ആ ഇംഗ്ലീഷ് ഹിം പാടുമല്ലോ നമ്മുടെ കർത്താവിനെ കുറിച്ച് കൂടുതലായി അറിയണം.
I want to hear that in Malayalam.
യേശുവെ പോലെ ആകുവാൻ. That's a different topic.
It's a little bit different. But we want more about Jesus, don't we?
നമുക്ക് കർത്താവിനെ കൂടുതൽ ആവശ്യമായിരിക്കുന്നുവല്ലോ.
And you can have more of him.
നമുക്ക് തീർച്ചയായും തന്നെ കൂടുതലായി ലഭിക്കുന്നതും ആണ്.
But it costs.
എന്നാൽ അതിന് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്.
Death to self.
സ്വയത്തോട് മരിക്കണം.
Selflessness.
നിസ്വാർത്ഥത.
But in the resurrection,
എന്നാൽ പുനരുത്ഥാനത്തിങ്കിലോ,
yours will be special.
നിങ്ങളുടെ ഒരു വിശിഷ്ടമായിട്ടുള്ള പുനരുത്ഥാനമായിരിക്കും.
You won't get there ahead of anybody else.
നിങ്ങൾ ആ പുനരുത്ഥാനത്തിൽ മറ്റവരെക്കാൾ മുമ്പ് അവിടെ എത്തിച്ചേരുകയില്ല.
And there will be no jealousy, so I won't know that you are part of the out resurrection.
അങ്ങനെ അന്യോന്യം അങ്ങനെ ഒരു 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 jealousy ഒന്നും ഉണ്ടാകുകയില്ല. നാം എല്ലാവരും ആ പുനരുത്ഥാനത്തിൽ പങ്കാളികളായി തീരും.
And you won't even know it probably either.
ഒരു പക്ഷേ നിങ്ങൾ പോലും അറിയാത്ത നിലയിലായിരിക്കും അത് സംഭവിക്കുക.
But the difference is you will be appreciating Christ more than you will be appreciating Christ because of your acquisition here on earth.
എന്നാൽ ഒരു പക്ഷേ നാം ഇവിടെ ആ നിസ്വാർത്ഥത ഭൂമിയിലായിരിക്കുമ്പോൾ സമ്പാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്വർഗത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ കൂടുതലായി അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി നമുക്ക് ആരാധിപ്പാനും അല്ലെങ്കിൽ തന്നെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും ഇടയായിത്തീരും.
And this moves on now to the second one, the aspiration for selflessness in verses 12 to 14.
തുടർന്ന് നാം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഈ നിസ്വാർത്ഥതയ്ക്കായിട്ടുള്ള വാഞ്ച.
So if I've got to acquire it, verses 7 through 11, now I'm aspiring for it in verses 12 to 14.
7 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ നിസ്വാർത്ഥതയുടെ സമ്പാദനം ആണ് വിഷയം എങ്കിൽ ഇവിടെ 12 മുതൽ 14 ലേക്ക് വരുമ്പോൾ അത് എങ്ങനെ അതിനെക്കുറിച്ചുള്ള വാഞ്ച അതെങ്ങനെ നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് വിഷയം.
And once again we see our word attain.
അവിടെ വീണ്ടും പ്രാപിക്കണം എന്നുള്ള പദപ്രയോഗം അവിടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്.
In the New King James Version.
New King James Version അത് അപ്രകാരമാണ്.
In the New American it uses the word obtain, but it's the same thing.
New American Version il നേടുക രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്.
Paul says very humbly, not that I have already obtained it.
അപ്പോസ്തലൻ പൗലോസ് വളരെ താഴ്മയോടെ പറയുകയാണ്, ലഭിച്ചു കഴിഞ്ഞു എന്ന് താൻ ഒരിക്കലും നിരൂപിക്കുന്നില്ല.
Nor have I already become perfect.
അല്ല, സമ്പൂർണനായി തീർന്നു എന്ന് താൻ തന്നെക്കുറിച്ച് എണ്ണുന്നില്ല.
Now you see, he comes from the future in the first one to the present in the second one.
താൻ മുമ്പ് പറഞ്ഞ ആ ഭാഗങ്ങളിൽ ഭാവികാലത്തിൽ നിന്ന് ഇപ്പോൾ പറയുന്ന ആ ഭാഗത്തിൽ വർത്തമാനകാലത്തിലേക്ക് താൻ വന്നിരിക്കുകയാണ്.
In the first one, the exchange self for Christ.
ആദ്യത്തെ ഭാഗത്തിൽ നമ്മുടെ സ്വയം ക്രിസ്തുവിനെ പകരം സ്വയത്തിന് പകരമായി ക്രിസ്തുവിനെ നാം കൈമാറ്റം ചെയ്യുകയാണ്.
In the second one, expect great effort.
എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിൽ താൻ പറയുന്നതായിട്ടുള്ള കാര്യം വലിയ ശ്രമം അവിടെ ചെലവാക്കുക എന്നുള്ളതാണ്.
You don't get rewards in heaven by sitting on your chair.
നമ്മുടെ ആ കസേരകളിൽ ലാഘവത്തോടു കൂടെ ഇരിക്കുക നിമിത്തം സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നില്ല.
So in verse 12 it's present, not that I have already attained.
അപ്പോൾ 12-ാം വാക്യത്തിൽ അവിടെ വർത്തമാനകാലത്തിലാണ് ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്ന് താൻ ഒരിക്കലും നിരൂപിക്കുന്നില്ല.
But you see his passion in that I press on.
എന്നാൽ അവിടെ തന്റെ വാഞ്ച അല്ലെങ്കിൽ തന്റെ ആ അഭിനിവേശം താൻ അത് പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
Once again it's athletic terminology.
അത് വീണ്ടും ഒരു കായിക മേഖലയോട് ബന്ധപ്പെട്ട വാക്കുകളാണ്.
He has the relay race. You remember the relay race in the Olympic Games?
നമ്മുടെ ഒളിമ്പിക് കായിക മത്സരങ്ങളിൽ ഈ റിലേ എന്ന് പറയുന്ന ഒരു ഇനം ഉണ്ടല്ലോ.
That's in his mind.
അത് ഒരു പക്ഷേ തന്നെ ഭരിച്ചിരിക്കാം.
And those four men who run 100 meters each.
അതിൽ ആ നാല് വ്യക്തികൾ വ്യക്തിപരമായി 100 മീറ്റർ ഓടുന്ന വ്യക്തികളാണ്.
They have a baton in their hand.
അവരുടെ കൈവശം കൊടുക്കാനായിട്ട് ഒരു ബാറ്റൺ ഉണ്ട്.
And the second one is waiting for the first one.
രണ്ടാമത്തെ വ്യക്തി ആദ്യത്തെ വ്യക്തി തന്റെ അടുക്കലേക്ക് ഓടിയെത്തുവാനായിട്ട് കാത്തു നിൽക്കുകയാണ്.
The racers are paying no attention to the other competition.
മറ്റ് മത്സാരാർത്ഥികളുടെ മേൽ യാതൊരു ശ്രദ്ധയും അവർ ചെലുത്തുന്നില്ല.
They're pressing on to pass the baton to the next one.
അവർ മുൻപോട്ട് ഓടുകയാണ്. അടുത്ത ആൾക്ക് ബാറ്റൺ കൈമാറാൻ ആയിട്ട് അവർ വളരെ ശ്രദ്ധാലുക്കളായിട്ട് ഓടുകയാണ്.
And for 100 meters, for however many seconds that is, they only have one thought.
100 മീറ്റർ അവർ ഓടുമ്പോൾ അത് എത്ര തന്നെ നാഴിക ആയിക്കോട്ടെ, അവർക്ക് ഏക ചിന്ത മാത്രമേ അവരെ ഭരിക്കുന്നുള്ളൂ.
One intention, one goal.
ഒരു ലാക്ക്, ഒരു ഉദ്ദേശം.
Press on faster.
വേഗതയിൽ മുന്നോട്ട് ഓടുക.
Straight on.
നേരാമണ്ണം ഓടുക.
Pass the baton on.
അവരുടെ കൈവശമായിട്ടുള്ള ആ ബാറ്റൺ അടുത്ത ഓട്ടക്കാരന് പകർന്നു കൊടുക്കുക.
Why?
എന്താണ് കാരണം?
That's our purpose in verse 12.
എന്നാൽ 12-ാം വാക്യത്തിൽ അതാണ് നമ്മുടെ പിൻപിലുള്ള ഉദ്ദേശം.
that I may lay hold of.
എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച്.
He wants to grab that baton.
അപ്പോൾ സാ പൗലോസിന് ആ ബാറ്റൺ അല്ലെങ്കിൽ ആ ബാറ്റൺ തനിക്ക് അത് പിടിക്കുവാൻ തനിക്ക് ആഗ്രഹമുണ്ട്.
You see, because it's Christ who's waiting there on the running track.
എന്നാൽ ആ ഓടുന്ന ആ ട്രാക്കിൽ അപ്പുറത്ത് അവിടെ കാത്തു നിൽക്കുന്ന ക്രിസ്തുവാണ്.
In Acts chapter 9, Christ laid hold of Saul.
അപ്പോസ്തല പ്രവൃത്തികൾ 9-ൽ അവിടെ വായിക്കുന്നത് ക്രിസ്തു അപ്പോസ്തലനായ പൗലോസിനെ പിടിക്കുവാനിടയായി തീർന്നു.
And over a process he took the Saul out of Saul and made him Paul.
അപ്പോൾ നമ്മുടെ കർത്താവ് ആ യവനക്കാരനെ പിടിക്കുക ഉണ്ടായ ആ പ്രക്രിയയിൽ ശൗലിൽ നിന്ന് ശൗലിനെ അടർത്തിയെടുത്ത് മാറ്റി പൗലോസ് ആക്കിയതാണ്
ചരിതം.
തനിക്കായിട്ട് തന്റെ കർത്താവ് ചെയ്ത സേവനവും ആ ത്യാഗവും തനിക്ക് അഭിനന്ദിക്കുവാൻ അല്ലെങ്കിൽ വിലയിരുത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്.
Now Jesus Christ laid hold of me for a specific purpose.
അവിടെ താൻ പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ആണ് ക്രിസ്തുവിനാൽ താൻ പിടിക്കപ്പെട്ടിരുന്നത്.
And Paul had the privilege of hearing in his ear his purpose.
ആ ഉദ്ദേശം എന്താണ് എന്ന് തന്റെ ചെവികൊണ്ട് പൗലോസിനെ കേൾപ്പാൻ ഉള്ള ആ ഒരു നല്ല ഭാഗ്യം തനിക്ക് ഉണ്ടായിരുന്നു.
You remember when the Holy Spirit said to him, Paul, do not be afraid, for I have appointed you to preach the gospel to the Gentiles.
അവിടെ പരിശുദ്ധാത്മാവ് മുഖേന അപ്പോസ്തലനായ പൗലോസിനോട് മന്ദമന്ദമായിട്ടുള്ള സ്വരം പറഞ്ഞത് ധൈര്യപ്പെട്ടിരിക്കുക, നിന്നെ ജാതികളുടെ ഇടയിൽ സുവിശേഷകനായി അയക്കുകയാണ് എന്നാണ് കർത്താവ് പറയുവാനിടയായി തീർന്നത്.
And so Paul was willing to go to Jerusalem knowing he was going to suffer.
അതുകൊണ്ട് കഷ്ടതയിൽ അകപ്പെടും എന്നുള്ള ബോധം തന്നെ ഭരിച്ചപ്പോഴും യെരുശലേമിലേക്ക് പോകാൻ താൻ വൈമനസ്യം കാണിച്ചില്ല.
And then down to Caesarea for 2 years in prison.
അവിടെ സിസരിയയിൽ രണ്ടോളം വർഷക്കാലം താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു.
And then he nearly didn't make it to Rome, but now he's in Rome, and that's where he's writing this epistle.
തനിക്ക് പ്രയാണത്തിൽ റോമിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായി എന്നിരുന്നാൽ പോലും ഇപ്പോൾ താൻ റോമൻ കാരാഗ്രഹത്തിലായിരിക്കുകയാണ്.
How can he press on? He's stuck in a prison cell.
ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വേളയിൽ തനിക്ക് എങ്ങനെയാണ് മുന്നോട്ട് ഓടുവാൻ സാധിക്കുന്നത്?
But he also said, I have preached the whole Praetorian Guard, hasn't he?
എന്നാൽ താൻ അവിടെ പറഞ്ഞുവല്ലോ അകമ്പടി പട്ടാളക്കാരോട് എല്ലാവരോടും താൻ സുവിശേഷം പറഞ്ഞിരിക്കുകയാണ്.
And he was just about to have his audience, his legal case with Caesar himself.
ഇവിടെ ഇപ്പോൾ തന്റെ നിയമവാദം അവിടെ കൈസറിന് മുമ്പാകെ തന്നെ വരുവാൻ പോകുന്ന ആ തരണം എടുത്തിരിക്കുകയാണ്.
And you know very well that Caesar heard a very good gospel presentation.
മാത്രമല്ല കൈസർ നല്ല ഒരു സുവിശേഷ വിളംബരം കേൾപ്പാൻ ഇടയായി തീർന്നു എന്നുള്ളത് വസ്തുതാപരമാണ്.
He had a goal.
തനിക്ക് ഒരു ലാക്കുണ്ടായിരുന്നു.
The reason for which Christ had called and converted him.
ക്രിസ്തു ഏത് ഉദ്ദേശത്തോട് കൂടെ തന്നെ വിളിച്ചു മാനസാന്തരപ്പെടുത്തിയോ.
I'm going to find out what that purpose is and I'm going to fulfill it.
ആ ഉദ്ദേശം എന്താണ് എന്ന് ചൊവ്വേ ഞാൻ ഗ്രഹിച്ച് അത് നിവർത്തിക്കുവാൻ പോകുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്.
Even though he was in prison at the moment.
കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോഴും തനിക്ക് അതാണ് പറയുവാനുള്ളത്.
That was part of the cost.
അത് താൻ കൊടുക്കേണ്ടതായിട്ടുള്ള വിലയായിരുന്നു തന്റെ കാരാഗ്രഹവാസം.
Part of his race included going to prison.
തന്റെ ആ ഓട്ടത്തിന്റെ ഒരു ഭാഗമായിരുന്നു കാരാഗ്രഹത്തിലുള്ള തന്റെ ആ വാസം.
Do some of us stop the race because we don't want to suffer?
നമുക്ക് കഷ്ടതയിൽ കൂടെ കടന്നു പോകുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഈ ഓട്ടം നാം നിർത്തിവെക്കാറുണ്ടോ നമ്മളിൽ ചിലരെങ്കിലും? എന്നാൽ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ അതോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് താൻ വീണ്ടും വർത്തമാന കാലത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്.
താൻ
പറയുന്നത് ലഭിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല.
Now the Judaizers say you can get it by doing their laws.
അവിടെ യഹൂദ മത അനുസാരികൾ ന്യായപ്രമാണം നിവർത്തിക്ക മുഖേന അത് സാധിക്കും എന്ന് കരുതി പോന്നിരുന്നു.
You remember our friends the Antinomians, they said, oh, just live life and don't worry about it.
നാം ഇന്നലെ കണ്ട ആന്റിനോമിയർ എന്നുള്ള കൂട്ടർ തോന്നിയ പോലെ ജീവിതം നയിച്ചു കൊള്ളുക, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്നാണ് അവർ പറയുന്നത്.
I don't have it yet, Paul says.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല.
But what is his desire?
എന്നാൽ തന്റെ അഭിലാഷം എന്താണ്?
But one thing I do.
എന്നാൽ താൻ പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു.
What does he do?
എന്താണ് താൻ ചെയ്യുന്നത്?
He forgets about Caesarea.
സിസറിയയിൽ തന്റെ അനുഭവങ്ങളൊക്കെ താൻ മറന്നു പോവുകയാണ്, മറക്കുകയാണ്.
He forgets about the Judaizers attacking him in Galatia.
അവിടെ ഗലാത്തിയിൽ വെച്ച് ആ യഹൂദ മത അനുസാരികൾ തന്നെ അവിടെ പീഡിപ്പിച്ചത് താൻ മറന്നു പോവുകയാണ്.
He forgets about John Mark deserting him when he was on his first missionary journey.
മർക്കോസ് എന്ന മറവിയിലുള്ള യോഹന്നാൻ തന്നെ ആദ്യത്തെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ തന്നെ വിട്ടുവിട്ട് ആദ്യത്തെ മിഷണറി ജേണിയിൽ തന്നെ വിട്ടുവിട്ട് മടങ്ങിപ്പോകുന്ന കാര്യങ്ങളൊക്കെ താൻ മറന്നുപോയി.
He does not keep resentment.
ആ വിധമായിട്ടുള്ള കൈപ്പേറി ചിന്തകൾ താൻ തന്റെ മനസ്സിൽ വെച്ച് പുലർത്തുന്നില്ല.
And things he could judge others for.
തനിക്ക് അത് ഉപയോഗിച്ച് മറ്റവരെ വിധിക്കാനാകുന്ന കാര്യങ്ങളാണ്.
In fact, he doesn't even sit around thinking about his past sin.
എന്നാൽ തന്റെ പൂർവ്വകാല പാപങ്ങളെ കുറിച്ച് പോലും താൻ ഇപ്പോൾ ഓർക്കുവാൻ താല്പര്യപ്പെടുന്നില്ല.
If you confess your sin,
നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ,
Jesus is faithful and just to forgive your sin,
കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ പോക്കി നിങ്ങളെ രക്ഷിപ്പാൻ വിശ്വസ്തനാണ്.
And cleanse you from all unrighteousness,
എല്ലാ അനീതിയിൽ നിന്നും നിങ്ങളെ വെടിപ്പാക്കുവാൻ ശുദ്ധീകരിപ്പാൻ താൻ മതിയായവനാണ്.
And he remembers your sin no more,
അവൻ നിങ്ങളുടെ പാപം ഇനി ഒരിക്കലും ഓർക്കയില്ല.
So you have no right to go back and think about it either.
അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ വീണ്ടും പുറമോട്ട് പോയി ഓർക്കുവാൻ യാതൊരു അധികാരവും നൽകി തന്നിട്ടില്ല.
If it's been taken care of spiritually, leave it behind.
ആത്മീകമായിട്ട് അത് നേരിടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പിന്നോക്കം വിട്ടുകളയുക.
But so many people, because of some sin they did 30 years ago, are stuck.
എന്നാൽ ചിലർ ആകട്ടെ 30 വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു പാപം നിമിത്തം ഇപ്പോൾ അവർ അവിടെ ആ ഓട്ടം നിർത്തിവെച്ചിരിക്കുകയാണ്.
If you're one of those people, study chapter 3.
അപ്രകാരമായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ 3-ാം അധ്യായം പഠിക്കുക.
Get that sin dealt with.
ആ പാപങ്ങൾ നേരാംവണ്ണം അതിനെ അഭിസംബോധന ചെയ്യുക.
And the rest of you brethren, forgive it.
എന്നിട്ട് അത് കർത്താവിന്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് അതിനെ മറന്നുകളയുക.
Sometimes the rest of us keep reminding the person of his sin.
ചിലപ്പോഴൊക്കെയും കൂടെയുള്ളവർ ഒരുപക്ഷെ ആ വ്യക്തിയെ തന്റെ പാപത്തെ കുറിച്ച് ഓർപ്പിക്കാറുണ്ട്.
And if it's been dealt with,
എന്നാൽ ആ പാപങ്ങൾ വേണ്ട വിധം ഏർപ്പെട്ടു കഴിഞ്ഞുവെങ്കിൽ,
but we keep them under the enslavement of their past sins results,
അവരുടെ ആ പഴയകാല പാപങ്ങളുടെ ആ ഒരു തടവറയിൽ ഈ സഹോദരനെ വെച്ചുവെക്കാൻ നാം താല്പര്യപ്പെടുന്നു എങ്കിൽ,
that's very grievous.
അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്.
So one thing I do,
എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു,
I press on to the goal.
ഞാൻ ആ ലാക്കിലേക്ക് ഓടുന്നു.
That's the passion.
അതാണ് തന്റെ അഭിനിവേശം.
What's the purpose?
അതിന്റെ ഉദ്ദേശം എന്താണ്?
He repeats it again.
അത് വീണ്ടും താൻ ആവർത്തിക്കുന്നു, ആവർത്തിക്കുകയാണ്.
For the prize of the upward call.
പരമവിളിയുടെ ലാക്കിനായാണ് താൻ ഓടുന്നത്.
Do you aspire that kind of victorious Christian living?
അപ്രകാരമായിട്ടുള്ള ജയോത്സവമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നിങ്ങൾ വാഞ്ചിക്കുന്നുണ്ടോ?
Oh, it's a race, it's an athletic passion.
Adu oru ottapandayamaanu, adu oru kaayika abhyasikku maatram avakashapadavunnathayittulla oru abhinaveshamaanu apostle paulus avaru vivarikkunnathu.
Okay, now number 3, the attitude of selflessness.
3-aamathayittu naam kaanan pogunnathu ee niswarthathayude bhaavam allengil manobhaavam.
Attitudes.
Nammude manobhaavangal.
Sometimes I have a bad attitude.
ചിലപ്പോൾ എനിക്ക് ഒരു മോശപ്പെട്ട മനോഭാവം ഉണ്ടാകാറുണ്ട്.
I get on my airplane to fly somewhere and I don't like my seat.
യാത്ര ചെയ്യുവാനായിട്ട് എന്റെ എയർപ്ലെയിനിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ എനിക്ക് നൽകപ്പെട്ടതായിരിക്കുന്ന ഇരിപ്പിടം സീറ്റ് എനിക്ക് ചിലപ്പോഴൊക്കെയും ഇഷ്ടപ്പെടാതെ വരും.
Boy, that took a long time to say. And I don't like that fat American sitting next to me.
എന്റെ വശത്തിരിക്കുന്ന ആ വണ്ണമുള്ള അമേരിക്കനെ പലപ്പോഴും എനിക്ക് തന്നോട് ഇഷ്ടക്കുറവ് തോന്നാറുണ്ട്.
Because I paid for my seat and now they're taking up half my seat.
എന്നാൽ ഞാൻ എന്റെ ഇരിപ്പിടത്തിന് വേണ്ടി പൈസ കൊടുത്തതാണ്. എന്നാൽ എന്റെ അരികത്തിരിക്കുന്ന വ്യക്തി എന്റെ സീറ്റിന്റെ പകുതി ഭാഗം കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്.
And as a wonderful sanctified person, I think about me and my comfort.
ഞാൻ ഒരു ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്നെക്കുറിച്ചും എന്റെ സുഖത്തിനെക്കുറിച്ചും ആണ് ഞാൻ അപ്പോൾ ചിന്തിക്കുന്നത്.
We need an attitude check sometimes, don't we?
ചിലപ്പോഴൊക്കെയും നമ്മുടെ മനോഭാവത്തെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു.
Paul says in chapter 2, have this mind in you.
ഇവിടെ അപ്പോസ്തലൻ പൗലോസ് 2-ാം അധ്യായത്തിൽ നമ്മളെ ഓർപ്പിച്ചല്ലോ, നിങ്ങളിൽ ഒരു പ്രത്യേകതരമായിട്ടുള്ള മനോഭാവം ഭാവം ഉണ്ടായിരിക്കണം.
Here in verse 15 he says that let us therefore as many as are perfect have this attitude.
3-aam adhyayam 15-aam vakyathil നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക.
You say I'm not perfect.
ഞാൻ സമ്പൂർണ്ണനല്ല എന്ന് നാം പറയാറുണ്ട്.
Paul just said he wasn't perfect.
അപ്പോസ്തലൻ പൗലോസ് താനും സമ്പൂർണ്ണനല്ല എന്ന് ഏറ്റുപറയുണ്ടായി.
But in one sense you are perfect.
എന്നാൽ ഒരു അർത്ഥത്തിൽ നാം എല്ലാവരും പൂർണ്ണരാണ്.
In Christ,
ക്രിസ്തുയേശുവിൽ,
your position,
നിങ്ങൾ സ്ഥാനീയമായിട്ട്,
your name,
നിങ്ങളുടെ നാമം,
your calling,
നിങ്ങളുടെ വിളി,
your citizenship,
നിങ്ങളുടെ പൗരത്വം,
your salvation,
നിങ്ങളുടെ രക്ഷ,
your sinlessness before the propitiation of Christ,
നമ്മുടെ ക്രിസ്തുയേശുവിന്റെ പ്രായശ്ചിത്ത മരണത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പാപ പരിഹാരം ലഭിച്ചവരായി തീർന്നിരിക്കുകയാണ്.
When the Father looks down upon you, he sees his son.
പിതാവായ ദൈവം മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്റെ പുത്രനെയാണ് കാണുവാനിടയായി തീർന്നത്.
Because I'm in Christ.
എന്നാൽ ഞാൻ ക്രിസ്തുവിനുൾ മറഞ്ഞിരിക്കുകയാണ്.
So the Father sees the son and the son is perfect.
അപ്പോൾ പിതാവ് പുത്രനെ നോക്കുമ്പോൾ പുത്രൻ സമ്പൂർണനായിട്ടാണ് വിളങ്ങുന്നത്.
And therefore in him spiritually I am perfect.
അതുകൊണ്ട് തന്നിൽ അധിവസിക്കുന്നതായ നാം ആത്മീയമായ അർത്ഥത്തിൽ നാമും സമ്പൂർണരാണ്.
But we've also learned that we are being perfected.
എന്നാൽ നാം വചനത്തിൽ നിന്ന് തന്നെ കേട്ട ഒരു പ്രയോഗം എന്നുള്ളത് നാം ഇപ്പോഴും സമ്പൂർണരായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
And then there's that third step at the resurrection when even this part becomes perfect.
പുനരുത്ഥാനത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് ഈ ഭാഗം കൂടെ സമ്പൂർണത്തിലേക്ക് എത്തിപ്പെടുവാൻ പോകുന്നത്.
So our word attain comes up again in verse 16.
അപ്പോൾ 16-ാം വാക്യത്തിൽ പ്രാപിക്കുക എന്നുള്ള പദം വീണ്ടും അവിടെ ഒരു ആവർത്തിയുടെ നമുക്ക്
Let us keep living by the same standard to which we have attained.
എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക.
What standard?
എന്താണ് ആ പരിജ്ഞാനം?
Your position in Christ.
അത് ക്രിസ്തു യേശുവിൽ ഉള്ള നമ്മുടെ സ്ഥാനമാണ്.
He is your standard.
താനാണ് നമ്മുടെ മാനദണ്ഡം.
I don't like that.
അത് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല.
I don't know Brother Roy that well, so I'm going to use you as an example.
Roy Thawarne enikku athra kanda ariyilla adu kondu oru udaharanamayittu njan parayiyana.
I would much rather use Brother Roy as my standard.
Njan oru pakshe Roy Thawarne ende manadandamayittu upayogikkunnu ennu karuthuka.
Because I know he's not perfect.
Endanal than poornanalla ennulla oru aashwasam enne bharikkunnundu.
And so if I'm just a little bit better than Brother Roy,
adu kondu thanne Roy Thawarnekkal njan oru alpam mechappettavanaanengil,
I feel pretty good about myself.
Njan എന്നെ കുറിച്ച് തന്നെ ഒരു നല്ല ഒരു ഒരു ചിന്ത ഒരു ഒരു സുഖം തോന്നാറുണ്ട്.
You're one of the elders in the assembly, yeah?
സഹോദരൻ ഈ അസംബ്ലിയുടെ ഒരു സഭാമൂപ്പനാണ്.
So if I can just keep myself a little bit better than one of the elders, I'm really spiritual.
ഈ മൂപ്പന്മാരിൽ ഒരു ഒരുവനേക്കാൾ അല്പം എന്നേക്കാൾ മെച്ചമായിട്ട് എന്നെ തന്നെ നടത്താമെങ്കിൽ എനിക്ക് വളരെ ആശ്വാസകരമായിട്ട് ഒരു ഒരു തോന്നൽ എനിക്ക് ലഭിക്കാറുണ്ട്.
Isn't that true? We think so often?
അങ്ങനെ അല്ലയോ നാം പലപ്പോഴും നമ്മളെ തന്നെ വിലയിരുത്തുന്നത്?
Or if somebody is much better than I am,
alla mattoral ennekkal shreshthanaanu ennirikkatte,
instead of trying to in Christ improve myself to be as spiritual as that person,
pinne kristuvil aa vyaktiyude kooda aa vyaktiyodoppam valaruvan naan shramikkunnu ennu kaduthuka,
it's much easier to criticize and gossip and pull them down to my level.
Thanne vimarshikkeyum thanne kurichu paradoshanam parayeyum thanne ende nilavarathilekku igiltuvan aanu palappozhum naam shramikkunnu.
No, says Paul, your attitude is have this attitude.
Apostle Paulus parayunnathu anganeulla manovavamalla ipragaramulla manovavana ningale berikkunnathu.
And if in anything verse 15 you have a different attitude, God's going to show that to you.
Apanjam vakyam valladilum ningalku ningal vere vidamayi chindichal deivam adu ningalkkum velippaduthi tharum.
What's the attitude?
Adu edana abhavam.
My standard is Christ.
Ende manadandam ennullathu Christu thanneyanu.
And so until I am perfect,
ഞാൻ ആ രീതിയിൽ സമ്പൂർണൻ ആക്കപ്പെടുന്ന ആ നാഴിക വരെ,
I must keep striving,
ഞാൻ പിന്തുടരേണ്ടതായിട്ടുള്ള കാര്യം,
that's my aspiration section 2,
രണ്ടാമത്തെ ഭാഗത്തിൽ നാം കണ്ടത് അതാണ് എന്റെ അഭിലാഷം,
and I won't get perfected on this earth,
ഈ ഭൂമിയിലെ വാസത്തിൽ ഞാൻ ഒരിക്കലും സമ്പൂർണനായി തീരുകയില്ല,
so I've got job security in my sanctification process,
അതുകൊണ്ട് എന്റെ ഈ വിശുദ്ധീകരണ പ്രക്രിയയിൽ എനിക്ക് അവിടെ എനിക്ക് ഒരു ധൈര്യം ലഭിച്ചിരിക്കുകയാണ്.
Until the moment I die or I am raptured into his presence, I have this job to do.
അതായത് ഞാൻ മരിക്കുന്നവരെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉത്ഭ്രാവണം സംഭവിക്കുന്ന ആ നാഴിക വരെ എനിക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു ജോബ് ഉണ്ട്, വേലയുണ്ട്. ആ രീതിയിൽ എനിക്ക് എപ്പോഴും ഒരു ജോലി ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത എന്നെ ഭരിക്കുന്നതാണ്.
You see, in verse 16, he says, let us keep living.
16-ാം വാക്യത്തിൽ നാം അത് തന്നെ അനുസരിച്ച് നടക്കുക.
It means following in line.
അതായത് ആ നിരനിരയായി തന്നെ അനുഗമിക്കുന്നതായിട്ടുള്ള ആ രീതി.
See, he's still thinking about the Olympic game.
വീണ്ടും തന്നെ ഭരിക്കുന്നതായിട്ടുള്ള ചിന്ത ആ ഒളിമ്പിക് കായിക മത്സരങ്ങൾ തന്നെയാണ്.
That was very Roman.
അത് ആ റോമൻ സാമ്രാജ്യത്തിന്റെ തനതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്.
In fact, the Colosseum, well, the Colosseum wasn't there, but the Hyperdome in Paul's day, you can still go see it.
അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചിരുന്ന കാലത്തിൽ റോമയിൽ ഉണ്ടായിരുന്ന ഹൈപ്പർഡോം ആ ഒരു അവരുടേതായിട്ടുള്ള ആ സ്റ്റേഡിയം ഇപ്പോൾ നമുക്ക് പോയി കാണാവുന്നതാണ്.
So this concept of being in your lane, keeping in line, keeping forward is what he's talking about here.
അതു തന്നെയാണ് താൻ ഇവിടെ പറയുന്നത്. ആ ഓട്ട കളത്തിൽ ആ നേരെ ഉള്ള നിരന്തരമായിട്ടുള്ള ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാത്തതായിട്ടുള്ള ആ ഓട്ടം അത് തന്നെയാണ് താൻ ഇവിടെ പറയുന്നത്.
So there's the price of selflessness.
ഇവിടെ നാം കണ്ടത് ആ നിസ്വാർത്ഥതയ്ക്കായിട്ട് കൊടുക്കുവാനുള്ള വില ആണ് നമുക്ക് കാണുവാൻ ഇടയാക്കുന്നത്.
You've got to acquire it. That cost.
നാം വില കൊടുത്ത് അത് സമ്പാദിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു.
But if you want to acquire it and it's going to cost something.
എന്നാൽ നിങ്ങൾക്ക് അത് സമ്പാദിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അത് വില കൊടുക്കുവാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ,
then you have to aspire to it.
അപ്പോൾ നാം അതിനായിട്ട് നാം ആഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്.
And if you're going to aspire to it, what you need to aspire to is a change of attitude.
അതിനായി നാം ആഗ്രഹിക്കുന്നു എങ്കിൽ മാറ്റപ്പെടുത്തേണ്ടതായിട്ടുള്ള നമ്മുടെ വശം എന്നുള്ളത് നമ്മുടെ മനോഭാവങ്ങളാണ്.
I grew up as an African.
ഞാൻ ഒരു ആഫ്രിക്കൻ എന്ന രീതിയിലാണ് ഞാൻ എന്റെ ബാല്യകാലത്തിൽ വളർന്നത്.
If you look up my sleeve, I'm actually black. No. I grew up as a missionary child in Africa.
ഞാൻ ഒരു മിഷണറി പൈതലായി ആഫ്രിക്കയിൽ വളർത്തപ്പെട്ടതാണ്.
I had a bicycle and I had a ball.
എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഒരു പന്തുണ്ട്.
But we didn't have much.
അതിനേക്കാൾ ഉപരിയായി കാര്യമായിട്ടൊന്നും തന്നെ ഞങ്ങൾക്കില്ലായിരുന്നു.
But when I was 11 years old, we came back to America for 1 year.
ഞാൻ ഒരു 11 വയസ്സ് പ്രായമുള്ളപ്പോൾ അമേരിക്കയിലേക്ക് മടങ്ങി വരുവാൻ ഒരു വർഷത്തേക്ക് മടങ്ങി വരാൻ ഇടയായിരുന്നു.
So my father could visit the different brethren assemblies.
എന്റെ പിതാവിന് അപ്പോൾ പലവിധമായിട്ടുള്ള ബ്രദറിന് അസംബ്ലികൾ സന്ദർശിക്കാനുള്ള ആ സമയമായിരുന്നു.
That was 1970.
അത് 1970കളായിരുന്നു.
And back in those days, the big shops would produce catalogs of all their merchandise.
അപ്പോൾ ആ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവർ വിൽപ്പനയ്ക്കായിട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു വിവരണ പട്ടിക, ഒരു കാറ്റലോഗ് എന്ന രൂപേണ അവർ പ്രിന്റ് ചെയ്യുമായിരുന്നു.
And there was a store in Seattle where we were called Jeffco, and they had a big color, full color catalog.
സിയാറ്റലിൽ ജെഫ്കൊ എന്ന് പറയുന്ന ഒരു കട, അവർക്ക് നല്ല വർണ്ണാഭമായിട്ടുള്ള ഒരു കാറ്റലോഗ് ഉണ്ടായിരുന്നു.
And on about page 120 were the toys.
120-ാം പേജിലാണ് അവിടെ ആ കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങളൊക്കെ അവിടെ ഉൾക്കൊള്ളിച്ചിരുന്നത്.
I wanted some of those toys.
ആ കളിപ്പാട്ടങ്ങളിൽ ചിലതൊക്കെ എനിക്ക് ആവശ്യമാണ് എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു.
And I looked at the price.
എന്നാൽ അതിന്റെ വില ഞാൻ നോക്കിയപ്പോൾ,
number 1, I wanted to acquire, I wanted to buy those things.
ആദ്യമായിട്ട് അത് എനിക്ക് സമ്പാദിക്കണം, നേടണം എന്നുള്ളത് എനിക്ക് എന്റെ ചിന്തയായിരുന്നു.
So what did I do about it?
അതിനെക്കുറിച്ച് ഞാൻ എന്താണ് ആദ്യമായിട്ട് ചെയ്തത്?
I started to aspire, number 2, to get it.
ഞാൻ അത് നേടണം എന്നുള്ള ആ ഒരു അഭിലാഷം എന്നെ ഭരിക്കുവാൻ ഇടയായിട്ടിരുന്നു.
And what did I do about aspiring to get it? Where did I get the money from?
തുടർന്ന് അത് എന്റെ അഭിലാഷം എനിക്ക് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അത് മേടിക്കുവാനുള്ള പണം ഞാൻ എവിടെ നിന്ന് സമ്പാദിക്കും?
I knew I was intelligent enough not to beg or cry or whine about it to my parents. That did not work.
എന്റെ മാതാപിതാക്കളോട് കരയുകയോ യാചിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരിക്കത്തക്ക വിധം ഞാനും എനിക്കുണ്ടായിരുന്നു.
So I went to work.
അതുകൊണ്ട് ഞാൻ ആ പ്രായത്തിൽ ഞാൻ ജോലി അന്വേഷിച്ചു പോയി.
My uncle was a doctor and he had a big piece of property around his house.
എന്റെ അങ്കിൾ ഒരു ഡോക്ടറായിരുന്നു, തനിക്ക് വലിയ ഒരു പുരയിടം ഉണ്ടായിരുന്നു.
And he paid me to do some of his yard work.
തന്റെ പുരയിടത്തിൽ ചില ജോലികൾ ചെയ്യുവാനായിട്ട് താൻ എനിക്ക് എന്നെ ഏർപ്പാടാക്കി, അതിനുള്ള കൂലിയും താൻ തരികയുണ്ടായി.
Now when I think about how much he paid me, I think I was a slave.
ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി താൻ ആ കാലത്ത് എനിക്ക് ശമ്പളമായി തന്നത് ഞാൻ കണക്കിടുമ്പോൾ ഞാൻ ഒരു അടിമയെ പോലെയാണ് പണിയെടുത്തത് എന്നാണ് എനിക്ക് ബോധ്യമാകുന്നത്.
Forgetting that which lies behind.
ആ കളിപ്പാട്ടങ്ങൾക്കായിട്ട് ആണ് ഞാൻ അപ്രകാരം ആയി തീർന്നത്.
And I worked many weeks for all during the summer months.
ആ വേനൽ സമയത്ത് ഒരു ഒരു 3 weeks
all the summer months.
അനേക ആഴ്ചകൾ ആ വേനൽ കാലയളവിൽ ജോലിയിടയായി തീർന്നു.
To be able to buy one gas powered airplane.
ഒരു പറക്കുന്നതായിട്ടുള്ള ഒരു എയ്റോപ്ലെയിൻ കളിപ്പാട്ടം മേടിക്കുവാനായിട്ടാണ് ഞാൻ അത്രയും അധ്വാനിച്ചത്.
And I was so proud when I could go with my own money that I had acquired and buy that airplane.
എന്റെ സ്വന്തം പണം കൊണ്ട് ആ കടയിലേക്ക് ചെന്ന് എനിക്ക് അഭിലാഷം അല്ലെങ്കിൽ വാഞ്ചിച്ചതായിട്ടുള്ള കളിപ്പാട്ടം അവിടെ സമ്പാദിപ്പാൻ ഇടയായിട്ടിരുന്നപ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി.
Acquire, aspire, attitude.
അവിടെ സമ്പാദനം അഭിലാഷം മനോഭാവം.
Same thing for the Christian life.
ക്രൈസ്തവ ജീവിതത്തിനും ഇത് തന്നെ ആണ് യോജിക്കുന്നതായിട്ടുള്ള കാര്യം.
And what we'll get up there is a whole lot better than a toy.
എന്നാൽ നമുക്ക് അവിടെ മേളിലായിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലായിരിക്കുമ്പോൾ കളിപ്പാട്ടങ്ങളെക്കാൾ മേന്മയേറിയ അല്ലെങ്കിൽ മൂല്യമേറിയ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്.
But if you don't acquire, aspire and have an attitude that gets you there, you'll get up there and you won't get anything.
എന്നാൽ നിങ്ങൾക്ക് അത് സമ്പാദനം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വാഞ്ചിപ്പാൻ മാത്രമല്ല അതിനുവേണ്ടിയുള്ള വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ മനോഭാവം മാറ്റുവാൻ തയ്യാറല്ല എങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒന്നും തന്നെ ലഭിക്കില്ല.
I'm glad you explained that to them. You'll get nothing.
നിങ്ങൾക്ക് അവിടെ ഒന്നും തന്നെ ലഭിക്കില്ല.
There's a verse about that.
അതിനെക്കുറിച്ച് ഒരു വാക്യം തന്നെയുണ്ട്.
Saved but through the fire.
നിങ്ങൾ അവിടേക്ക് എത്തപ്പെടും എങ്കിലും തീയിൽ നിന്ന് രക്ഷപ്പെടുന്ന വണ്ണം തന്നെ അവിടേക്ക് രക്ഷ എത്തിപ്പെടും എന്നാണ് വചനം പറയുന്നത്.
You have your calling and you have your citizenship, but you have nothing but self works. And they get burned up.
നിങ്ങൾക്ക് അവിടെ വിളിയുണ്ട്, നിങ്ങൾക്ക് അവിടെ പൗരത്വം നൽകി തന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ആ രീതിയിൽ വേണ്ടവണ്ണം നിങ്ങൾ ക്രിയ ചെയ്തില്ല എങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ കൂടെ നിങ്ങളുടെ സ്വയത്തിൻ്റെതായിട്ടുള്ള പ്രയത്നങ്ങൾ മാത്രമേ അവിടെ കാണുകയുള്ളൂ. അത് തീയിൽ കൂടെ വെന്തു പോകുന്ന കാര്യങ്ങളായിരിക്കും.
Now if you learn to hate the book of Philippians, I'm happy. Yes, that's what I mean. Hate.
നിങ്ങൾ ഫിലിപ്പിയുടെ ബുക്ക് ആ രീതിയിൽ അതിനോട് ഒരു ഒരു ദേഷ്യം മനോഭാവം പുലർത്തുവാൻ ഇടയായിട്ടിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ്.
Now you know what you need to do.
എന്തെന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി വന്നിരിക്കുകയാണ്.
And if you don't want to do it,
അത് നിങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യമില്ല എങ്കിൽ,
then the book of Philippians is going to be like a mirror that looks at you every morning.
എല്ലാ ദിവസവും നമ്മൾ മുഖം നോക്കി പാർക്കുന്ന ഒരു കണ്ണാടിയുടെ കൂട്ട് ആയിരിക്കുവാൻ പോവുകയാണ് ഫിലിപ്പിയ ലേഖനം.
Very personal letter.
അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ലേഖനമാണ്.
The letter full of joy, 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 rejoice.
ആ ലേഖനം മുഴുവനും സന്തോഷം, സന്തോഷിക്കുക, സന്തോഷിക്കുക എന്ന് പലയാവർത്തി പറഞ്ഞിരിക്കുന്ന ലേഖനമാണ്.
If you do what it says.
അത് അനുശാസിക്കുന്ന പ്രകാരം നിങ്ങൾ ചെയ്യും എങ്കിൽ.
Live the selfless life.
ആ നിസ്വാർത്ഥമായിട്ടുള്ള ജീവിതം നയിക്കുക.
Oh, it's such a joy.
അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
And rewards on top of it.
അതിന്റെ അതിനുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ വിരുദ്ധകൾ നാം പ്രാപിക്കാൻ പോവുകയാണ്.
Live the social, selfish life of this world.
ഇവിടുത്തെ സാമൂഹികമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ജീവിതം ലോകത്തിലായിരിക്കുമ്പോൾ നാം ജീവിച്ചാൽ,
you might be comfortable now.
ഇവിടെ ഒരുപക്ഷെ നമുക്ക് സുഖം തോന്നും വണ്ണം ആയിരിക്കാം.
While Paul was anything but comfortable where he was.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് താൻ സുഖം എന്ന് പറയുന്ന വാക്കിന് വിപരീതം മായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു താൻ ലോകത്തിലായിരുന്നപ്പോൾ.
But Paul has a nice comfort zone up there.
എന്നാൽ തനിക്ക് മീതെ ഉള്ള ആ വാസസ്ഥലത്തിൽ വളരെ സുഖം ഉള്ള ഒരു വാസസ്ഥലമാണ് തനിക്ക് ലഭിച്ചത്.
And now we get to number 5.
നാം ഇപ്പോൾ അഞ്ചാം സെക്ഷനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്.
The products of selflessness.
നിസ്വാർത്ഥതയുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ.
Oh, I like products.
ഫലങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്.
Because products talk about materialism.
എന്നാൽ ഉൽപ്പന്നങ്ങൾ എന്നുള്ളത് അത് മെറ്റീരിയലിസം, അതായത് ഭൗതികതയെ എടുത്തു കാണിക്കുന്നതാണ്.
And we all like that.
ഭൗതിക ഉൽപ്പന്നങ്ങൾ നാം ഏവരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്.
We all like things.
നമുക്ക് സാധനങ്ങൾ വളരെ ഇഷ്ടമാണ്.
There's nothing wrong with saying.
അതിനെ കുറിച്ച് അങ്ങനെ ആയിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
Yeah, I feel sorry for people that have a PC instead of an Apple.
ഒരു ആപ്പിൾ കമ്പ്യൂട്ടറിന് പകരം ഒരു PC ഉള്ളവരോട് എനിക്ക് വളരെ ദുഃഖമാണ് തോന്നുന്നത്.
And my son feels sorry for me for eating having an Apple. Why would you have such a silly machine, he says.
എന്നാൽ എന്റെ മകൻ എന്റെ കയ്യിൽ ഈ ചെറിയ ആപ്പിളിന്റെ ടാബ് ഉള്ളതുകൊണ്ട് താൻ എന്നെ പുച്ഛിച്ച് നോക്കാറുണ്ട്.
Whatever works.
എന്നാൽ പ്രവർത്തിക്കുന്ന എന്തും.
But if you have selflessness,
എന്നാൽ നിങ്ങൾക്ക് നിസ്വാർത്ഥത ഉണ്ട് എങ്കിൽ,
then look at the products you will get.
നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക.
You see, chapter 1 was the prayer for selflessness.
ഒന്നാം അധ്യായം അപ്പോസ്തലനായ പൗലോസ് നിസ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.
And if you can remember way back then, he talked about his own selflessness.
അവിടെ നാം ഓർക്കുമെങ്കിൽ ആ ഭാഗത്ത് തന്റേതായിട്ടുള്ള നിസ്വാർത്ഥതയെ കുറിച്ച് താൻ എടുത്തു പറയുന്നുണ്ട്.
That was the single mind.
അത് തന്റെ ആ ഏകഭാവത്തിൽ നിന്ന് ഉള്ളതാണ്.
Then there was chapter 2, the pattern of selflessness.
രണ്ടാമത്തെ അധ്യായത്തിൽ അവിടെ ആ നിസ്വാർത്ഥതയുടെ മാതൃക താൻ വരച്ചു കാണിക്കുന്നുണ്ട്.
And the examples were Christ, Paul, and Timothy and Epaphroditus.
അവിടെ ദൃഷ്ടാന്തങ്ങളായിട്ട് താൻ എടുത്തു പറഞ്ഞത് ക്രിസ്തു യേശു തന്നെ തന്നെ പൗലോസ് മാത്രമല്ല തിമോത്തിയോസും എപ്പഫ്രൊദിത്തോസും എന്നീ വ്യക്തികളെയും കൂടെ താൻ എടുത്തു
കാണിക്കുകയുണ്ടായി.
അത് താഴ്മയുള്ള മനോഭാവം ആണ് അല്ലെങ്കിൽ താഴ്മയുടെ
മനോഭാവമാണ്.
ഇപ്പോൾ നിസ്വാർത്ഥതയുടെ വിരുദ്ധിനെ കുറിച്ച് നമുക്കറിയാം.
And that's the spiritual mind.
അത് ആത്മീയ ഭാവമാണ്.
But now we come to chapter 4 and it's the products of selflessness. What do we get?
ഇപ്പോൾ നാം നാലാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിസ്വാർത്ഥതയുടെ ഉൽപ്പന്നങ്ങൾ അത് എന്തൊക്കെയാണ്?
And this will give us the secure mind.
അത് നമുക്ക് സ്ഥിരതയുള്ള ഒരു മനസ്സിനെ നൽകിത്തരുന്നതാണ് ഭാവത്തെ നൽകിത്തരുന്നതാണ്.
The mind is put to rest.
അവിടെ ആ വിശ്രാമത്തിൽ ആക്കപ്പെട്ടതായിട്ടുള്ള ഒരു മനസ്സ്.
That enjoys peace.
അത് സമാധാനത്തിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്.
The mind that's not in turbulence of all the problems of this world.
ഈ ലോകത്തിന്റേതായിട്ടുള്ള പ്രയാസങ്ങളൊന്നും അലതല്ലാത്തതായിട്ടുള്ള ഒരു സമാധാനമുള്ള ഒരു മനസ്സ്.
In fact, in verses 1 through 9, the outline could be God's peace.
ഒരു പക്ഷേ നാലാം അധ്യായം 1 മുതൽ 9 വരെ ഉള്ള വാക്യങ്ങൾ സാരാംശം എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ അത് ദൈവത്തിന്റെ സമാധാനം.
Verses 10 through 13, God's power.
10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വല്ലഭത്വം.
And then verses 14 to the end of the chapter, God's provision.
മാത്രമല്ല 14 മുതൽ ആ അധ്യായത്തിന്റെ അവസാനം വരെ അതിന് ഒരു ശീർഷകം കൊടുക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുതൽ.
But I'm going to look at it using a slightly different outline.
എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഉപയോഗിച്ചാണ് ഞാൻ ആ അധ്യായം സമീപിക്കുന്നത്.
If you practice selflessness,
നിങ്ങൾ നിസ്വാർത്ഥത ആചരിച്ചു പോകുമെങ്കിൽ,
what's the first product you get?
നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആദ്യത്തെ ഫലം എന്തായിരിക്കും?
Compatibility.
അവിടെ നാം കാണുന്നത് പൊരുത്തം അല്ലെങ്കിൽ മനപ്പൊരുത്തം.
That's why I use Apple.
അതുകൊണ്ടാണ് ഞാൻ ആപ്പിൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്.
You know, when I change something in one of my sermon notes here,
എന്റെ പ്രസംഗ കുറിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം ഞാൻ വരുത്തുമെങ്കിൽ,
as soon as it's online somewhere,
അത് ഓൺലൈൻ മാധ്യമത്തിൽ ഞാൻ അത് ഉപയോഗിക്കുമ്പോൾ,
it changes on my home computer.
അത് എന്റെ ഭവനത്തിൽ ആയിരിക്കുന്ന എന്റെ പിസിയിലും ആ മാറ്റം പ്രതിഫലിക്കാനിടയായി.
And it changes on my work computer.
ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള കമ്പ്യൂട്ടറിലും അത് മാറ്റുവാനിടയായി തീരും.
And if I had an iPhone, it would change it on my iPhone.
എനിക്ക് ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ അതിലും ആ മാറ്റപ്പെട്ട ആ ഒരു കാര്യം അവിടെയും കാണുവാനിടയായി തീരും.
But I'm a missionary, so I have an Android.
എന്നാൽ ഞാൻ ഒരു മിഷണറി ആണല്ലോ, എനിക്ക് ആൻഡ്രോയിഡ് മാത്രമേ ഉള്ളൂ.
Compatible.
ഇവിടെ പൊരുത്തം.
That's what sold me on Apple.
ആ പൊരുത്തം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആപ്പിൾ മേടിപ്പാനായിട്ട് എനിക്ക് ഇടയായി തീർന്നത്.
I don't have to use Google or Dropbox or Chrome. I just have Apple and it's all compatible.
എനിക്ക് ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം ഡ്രോപ്പ്ബോക്സ് പലവിധമായിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാതെ ഏകീകൃതമായിട്ട് ആപ്പിളിന്റെ മാത്രം ഇത് എനിക്ക് ഉപയോഗിക്കാൻ
ഇടവരുത്തുന്നതുകൊണ്ടാണ്.
ഞാൻ അനേക അസംബ്ലികൾ സന്ദർശിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്.
And I don't have to be there more than one or two services.
ഞാൻ ഒന്നോ രണ്ടോ ശുശ്രൂഷയിൽ കവിഞ്ഞ് അവിടെ ആയിരിക്കാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല.
And I know whether that's a good assembly or not. Such a good assembly.
എന്നാൽ ആ ചുരുങ്ങിയ കാലയളവിൽ അത് നല്ലൊരു അസംബ്ലി ആണോ അല്ല അത്ര നല്ലതല്ലാത്ത സഭയാണോ എന്ന് എനിക്ക് ബോധ്യമാകാറുണ്ട്.
You know what gives you that sense?
ആ ഒരു തോന്നൽ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുന്നതെന്ന് അറിയാമോ?
Compatibility.
അത് ആ പൊരുത്തം നമുക്ക് അവിടെ അനുഭവവേദ്യം ആകുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്.
This is an assembly where people like each other.
ഈ ഒരു സ്ഥലം സഭ സഹോദരന്മാർ അന്യോന്യം ഇഷ്ടപ്പെടുന്നവരാണ്.
Probably you don't have this in India, but sometimes in America you go into an assembly and everybody's just
ഒരു പക്ഷേ നിങ്ങളുടെ ഇന്ത്യയിൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ അമേരിക്കയിൽ പോകുമ്പോൾ എല്ലാവരും അവരോട് തന്നെ അവരിലേക്ക് തന്നെ ഒതുങ്ങി ഇരിക്കുന്ന ഒരവസ്ഥ.
And they get up and afterwards there's a few little groups talking and poof, they're all gone.
സുശ്രൂഷ കഴിഞ്ഞ് അവർ ചില ചെറിയ കൂട്ടങ്ങളായിട്ട് ഒരു പക്ഷേ അവർ സംഭാഷണത്തിൽ ഏർപ്പെടും പിന്നെ എല്ലാവരും പെട്ടെന്ന് പിരികയാണ്.
One time we were at an assembly and they didn't even give us lunch.
ഞങ്ങൾ ഒരു പ്രാവശ്യം ആയിരുന്ന ഒരു സ്ഥലം സഭയിൽ അവർ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം പോലും നൽകി തന്നില്ല.
We had driven 4 hours.
ഞങ്ങൾ 4 മണിക്കൂർ ഓടിച്ചാണ് സഭയിലേക്ക് വന്നത്.
So we went to McDonald's and drove 4 hours home.
ഞങ്ങൾ സുശ്രൂഷ തുടർന്ന് ഞങ്ങൾ മെക്ഡോണൽഡിൽ പോയി ഭക്ഷിച്ചു വീണ്ടും 4 മണിക്കൂർ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനിടയിച്ചത്.
Fortunately they have not asked me back.
എന്റെ ആ നല്ല ഭാഗ്യം കൊണ്ട് വീണ്ടും അവര് ഞങ്ങളെ ക്ഷണിപ്പാൻ ഇടയായിട്ടിരുന്നില്ല.
I don't know the assembly that well, but I would judge that they probably do not have compatibility.
ആ സ്ഥലം സഭയെ കുറിച്ച് എനിക്ക് വിധി കൽപ്പിക്കണം എങ്കിൽ അവർക്ക് അവിടെ മനപ്പൊരുത്തം അല്ലെങ്കിൽ പൊരുത്തം ഇല്ല എന്ന് വേണം പറയുവാൻ.
Look at the love and the emotion of Paul in verse 1.
എന്നാൽ ഒന്നാം വാക്യത്തിൽ നാലാം അധ്യായം അപ്പോസ്തലനായ പൗലോസ് തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ സ്നേഹം നിങ്ങൾ ഒന്ന് കാണുക.
Therefore, my beloved brethren.
താൻ പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയരും.
See, therefore is like a great big take a breath.
അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഇടവേള നൽകിക്കൊണ്ട് കാര്യങ്ങൾ തുടരുന്ന ഒരു 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 സംഗതിയാണ്.
It's like driving on the track in the back in the hill country of Kerala.
അവിടെ നമ്മുടെ കേരളത്തിൽ കുന്നുകളിൽ എന്റെ മീതെ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു 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 രംഗമാണ്.
And your Tata has been in second gear going up the hill working hard.
നമ്മുടെ Tata വണ്ടികൾ ആ കുന്നിന്റെ മേളോട്ടുള്ള കയറ്റത്തിൽ വളരെ കഷ്ടപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥ.
It's so much work. Are we going to make it? Is it going to get there?
വളരെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ആ കുന്നിന്റെ മീതേക്ക് നമ്മൾ എത്തിച്ചേരുമോ എന്നുള്ള സംശയം.
And you get to the top. Therefore.
അന്തിമമായിട്ട് ആ മുകളിലേക്ക് എത്തുമ്പോൾ പിന്നെ നമുക്ക് ഒരു നിശ്വാസം വിട്ടുകൊണ്ട് പറയാം അതുകൊണ്ട്.
So for all the reasons of chapter 3
adonde moonam adhyayathil paramarshichathayittulla ella karyangalkku shesham
if you learn to run that race of chapter 3
moonam adhyayathil parnirikkunnatha ottathil ningal valare vanjiyodu kooda odi kazhinja shesham
you can sit down in chapter 4 and drink the coca cola
ningalkku naalam adhyayathil varumbulthekku avade oru idavela enna nilayil alpam visramichu ningalkku vendunna paaniyangalokku kudichittu adukonde ennu namukku parayavunnathaanu.
Spiritually speaking,
ആത്മീയമായിട്ടുള്ള അർത്ഥമാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്.
Nothing about Coca-Cola here.
No.
Okay, good. Good. Okay. Therefore, my beloved brethren, whom I long to see. You see his emotion again?
അപ്പോസ്തലനായ പൗലോസിന്റെ വികാരം അവിടെ വെളിവാകുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയരും.
He's not talking about his imprisonment.
തന്റെ കാരാഗ്രഹവാസത്തെ കുറിച്ച് താൻ അവിടെ പരാമർശിക്കുന്നില്ല.
He's not talking about his needs.
തന്റെ ആവശ്യങ്ങളെ കുറിച്ച് തന്റെ മുട്ടുകളെ കുറിച്ച് താൻ പറയുന്നില്ല.
He's talking about them.
താൻ അവരെ കുറിച്ച് ഫിലിപ്പിനെ കുറിച്ചാണ് താൻ പറയുന്നത്.
Look what he calls them.
അവരെ എന്താണ് വിളിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക.
You are my joy.
പറയുന്നത് സഹോദരന്മാരെ എന്റെ സന്തോഷം നിങ്ങളാണ്.
Not my comfort.
എന്റെ ആശ്വാസമല്ല എന്റെ സന്തോഷം.
Not so much my release from prison. I'd like that.
കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുന്നതല്ല എന്റെ സന്തോഷം.
Oh, but dear Philippians, you are my joy. In fact, you're my crown.
എന്നാൽ പ്രിയപ്പെട്ട ഫിലിപ്പി വിശ്വാസികളെ, നിങ്ങളാണ് എന്റെ സന്തോഷം, നിങ്ങൾ എന്റെ കിരീടവും ആണ്.
Why are they his crown?
ഇവർ പൗലോസിന്റെ കിരീടമായി തീർന്നത് എങ്ങനെ?
Because he had worked selflessly to gain them for Christ.
എന്നാൽ നിസ്വാർത്ഥ മനോഭാവത്തോടെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ അപ്പോസ്തലൻ പൗലോസ് അധ്വാനിച്ചിട്ടുണ്ട്.
And he just thinks about them going to be in heaven with him as well.
ഇവർ തന്നോടൊപ്പം സ്വർഗത്തിൽ ആയിരിക്കുന്ന ആ ഒരു രംഗം തനിക്ക് കാണുവാനിടയായി തീർന്നു.
Now is he thinking that he's going to gain rewards for what he had done?
താൻ ചെയ്ത വേലയ്ക്ക് അതിന് പകരമായിട്ട് തനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണോ താൻ ചിന്തിക്കുന്നത്?
I don't think so.
അങ്ങനെയല്ല താൻ ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്.
He had every reason to believe that he would receive crowns for having gained so many people through the gospel.
തന്റെ സുവിശേഷ പ്രഘോഷണത്തോട് ഉള്ള ബന്ധത്തിൽ അനേക ആത്മാക്കളെ നേടിയതിന്റെ പേരിൽ തനിക്ക് കിരീടങ്ങൾ ലഭിക്കും എന്നുള്ളത് തനിക്ക് ഉറപ്പായിരുന്നു.
But Paul was simple, like the way you call me simple.
എന്നാൽ എന്നെ നിങ്ങൾ ലളിതമായിട്ടുള്ള ലളിത വ്യക്തി എന്ന് വിളിക്കുന്ന പോലെ തന്നെ അപ്പോസ്തലൻ പൗലോസ് താൻ മനസ്സിൽ ലളിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്.
He's just thinking of the privilege he had to give himself to gain them for Christ.
തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക നിമിത്തം ഫിലിപ്പിയ വിശ്വാസികളെ ക്രിസ്തുവിനു വേണ്ടി നേടുവാൻ സാധിച്ച ആ നല്ല മഹൽ ഭാഗ്യത്തെ ഓർത്ത് ആണ് താൻ അവിടെ ഇപ്രകാരം പറയുന്നത്.
So knowing your believers because I had a little bit to do with it, that's my joy, that's my reward, that's all I need.
അപ്പോസ്തല പൗലോസ് ഇവിടെ പറയുമ്പോൾ ഫിലിപ്പിയ വിശ്വാസികളെ നിങ്ങൾ എന്റെ സന്തോഷം നിങ്ങൾ എന്റെ കിരീടം എന്ന് അറിയുന്ന ആ അറിവ് തന്നെ തനിക്ക് പ്രതിഫലമായിട്ട് താൻ കരുതി പോയിരുന്നു.
But now brethren, so he's talking to the whole assembly.
അപ്പോൾ ഇപ്പോൾ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ ആ സ്ഥലം സഭയെ ആകമൊത്തമാണ് താൻ അഭിസംബോധന ചെയ്യുന്നത്.
That includes the cisterns as well.
അത് സഹോദരിമാരെ
sisters.
സഹോദരിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് താൻ പറയുന്നത്.
Stand firm in the Lord, my beloved.
താൻ പറയുന്നത് കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പീൻ.
How do you gain compatibility with each other?
എങ്ങനാണ് അന്യോന്യം അന്യോന്യം മനപ്പൊരുത്തം നമുക്ക് ഉളവാക്കുവാൻ ഇടയായി തീർന്നത്? നിലനിൽപ്പീൻ.
Some of you have already filled in number 1.
നിങ്ങളിൽ ചിലരെങ്കിലും ആ പോയിന്റ് എ യുടെ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ പൂർത്തീകരിച്ചു കാണും.
And you wrote here with the brethren.
With the brethren allengil sahodaranmar ennu avade poorippichirikkam.
No, that's not right.
Adalla seriyaya uttaram.
See, compatibility number 1 is with the Lord.
Avade compatibility point A adinte aadyathe uttaram ennullathu with the Lord nammude kartavinodu kude.
And that gives you compatibility with the brethren.
The kartavinodu kude ulla aa poruttam aanu കൂട്ടു സഹോദരന്മാരോടുള്ള ആ പൊരുത്തം നമുക്ക് നൽകി തരുന്നത് മനപ്പൊരുത്തം നൽകി തരുന്നത്
All of you brethren stand firm in the Lord.
നിങ്ങൾ എല്ലാവരും സഹോദരന്മാരെ കർത്താവിൽ നിലനിൽപ്പീൻ.
Stand firm in the Lord and that will make your oneness, your compatibility.
നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നത് മുഖാന്തരം നിങ്ങൾക്ക് ആ ഒരു ഏകീർഭാവം ലഭിക്കാനിടയായി തീരും.
Number 2.
രണ്ടാമതായി
with each other too.
അന്യോന്യം നിങ്ങൾ ആ പൊരുത്തം ആചരിച്ചു പോണം.
And once again I love my friend Paul.
വീണ്ടും ഈ കാര്യത്തിൽ എനിക്ക് എന്റെ പോളിനെ വളരെ ഇഷ്ടപ്പെട്ടതാണ്.
There's nothing ethereal or fake about him.
തന്നെക്കുറിച്ച് സ്പർശിക്കുവാൻ സ്പർശ വിധേയം അല്ലാത്തതായിട്ട് യാതും തന്നെ ഒന്നുമില്ല. അല്ലെങ്കിൽ താൻ അഭിനയിക്കുന്നതായിട്ടുള്ള യാതൊന്നും തന്നെ തന്നെക്കുറിച്ചില്ല.
There was a problem in the church.
ആ സഭയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു.
Jamie and Sharon had a problem.
ജെമിയും ഷാരനും ഒരു പ്രശ്നമുണ്ടായിരുന്നു.
They're called Euodia and Syntyche. What funny names right here.
രണ്ട് സഹോദരിമാരെ കുറിച്ച് പറയുന്നു യുവോദിയയും സുന്ദുക്കയും.
And they were not doing so well.
അവർ അന്യോന്യം അത്ര വലിയ പൊരുത്തം ഇല്ലായിരുന്നു.
Now I know that never happens in your assembly.
നിങ്ങളുടെ അസംബ്ലികളൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എനിക്ക് ഉറപ്പുണ്ട്.
And I know some people get upset because it was two women and not two men here.
ഇവിടെ രണ്ട് സഹോദരികളാണ് പരാമർശം പുരുഷന്മാരല്ല എന്ന വസ്തുതയിൽ ചില ആൾക്കാർക്ക് വിഷമമുണ്ട്.
Don't use bad interpretation.
തെറ്റായിട്ടുള്ള വ്യാഖ്യാനം നിങ്ങൾ സ്വീകരിക്കരുതേ.
And say that problems of disunity or non-conformity always belong to the women.
ഈ വിഭാഗ്യത അത് സ്ത്രീകളിൽ മാത്രമാണ് അവർ മുഖാന്തരമാണ് ഉളവാകുന്നത് എന്ന് നിരൂപിക്കരുത്.
I've never seen two women split in an assembly.
രണ്ട് സഹോദരിമാർ ഒരു സഭയെ വിഭാഗിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല.
But I have seen elders split assembly.
എന്നാൽ മൂപ്പന്മാർ പുരുഷന്മാർ ആ രീതിയിൽ സഭകളെ പിളർത്തുന്നതായിട്ട് ഞാൻ കാണുവാനായി തീർന്നിട്ടുണ്ട്.
So it's just an example.
ഇത് കേവലം ഒരു ദൃഷ്ടാന്തം മാത്രമാണ്.
But he's not scared to bring it out into the open.
എന്നാൽ അത് വെളിരംഗമായി കൊണ്ടുവരുവാൻ അപ്പോസ്തലനായ പൗലോസ് ഇതിന് ധൈര്യക്കുറവൊന്നും ഇല്ലായിരുന്നു.
And what he said in the colloquial Greek.
അവിടെ ആ ഗ്രീക്ക് ഭാഷയിൽ സംസാര ഭാഷയിൽ താൻ എന്താണ് പറയുന്നത്?
Euodia and Syntyche, shape up.
താൻ പറയുന്നത് യുവതയും സിന്ധക്കയും സഹോദരിമാരെ നിങ്ങൾ രമീതിയിലാകണം.
Fix your problem.
നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം.
Live in harmony.
നിങ്ങൾ അന്യോന്യം ആ കൂട്ടായ്മയിൽ തിരിച്ചു വരണം.
I know you don't like each other.
നിങ്ങൾ അന്യോന്യം ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു.
So do it in the Lord.
എന്നാൽ കർത്താവ് നിമിത്തം അല്ലെങ്കിൽ കർത്താവിൽ അത് ചെയ്യുവിൻ.
See, verse 1. Stand firm in the Lord.
ആദ്യത്തെ വാക്യത്തിൽ കർത്താവിൽ നിലനിൽപ്പിൻ.
All of you
നിങ്ങൾ എല്ലാവരും സഹോദരന്മാരെ കർത്താവിൽ
in the Lord
കർത്താവിൽ നിലനിൽപ്പിൻ.
Now a very practical example.
അത് ഒരു പ്രായോഗികമായിട്ടുള്ള അവിടെ ഒരു ഉദാഹരണം.
Sharon and Jamie in the Lord.
സഹോദരിമാരെ ഇരുവരും കർത്താവിലാണ് അത് ചെയ്യേണ്ടത്.
That's how you can find harmony.
അങ്ങനെ എങ്കിൽ മാത്രമേ ആ ഒരു പൊരുത്തം അല്ലെങ്കിൽ ആ ഒരു ഏകീർഭാവം നമുക്ക് കാണുവാൻ സാധിക്കൂ.
Think of the logic of it.
അതിന്റെ പിൻപിലുള്ള യുക്തിയെ കുറിച്ച് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക.
The Spirit of God lives in Jason.
ദൈവം കർത്താവ് എന്നിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്.
The Spirit of God lives in me.
അതെ, കർത്താവ് തന്നെ സഹോദരനിലും സ്ഥിതി ചെയ്യുന്നു.
Do you think the Spirit of God can get along with himself?
ഈ ഞങ്ങൾ രണ്ടുപേരുമുള്ള ദൈവ ആത്മാവ് അന്യോന്യം പൊരുത്തപ്പെടുവാൻ സാധ്യതയുണ്ടോ?
And if we try to divide him,
അങ്ങനെ വിഭാഗിക്കുവാൻ നാം തുനിഞ്ഞാൽ,
that's a whole lot more serious than our petty little difference we have with each other.
അത് ഞങ്ങൾ മനുഷ്യർ എന്ന നിലയിൽ ഞങ്ങൾ തമ്മിലുള്ള ആ സൗന്ദര്യ പിണക്കങ്ങളേക്കാൾ ഉപരിയാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ള അതേ ദൈവ ആത്മാവിനെ വിഭാഗിക്കുവാൻ ശ്രമിക്കുന്നത്.
Now I know you people have a problem with your shoulders, you're not allowed to put up your hands.
Brother എന്ന നിലയിൽ കൈകൾ ഉയർത്തുവാൻ അനുവദിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
But how many of you have a resentment problem with somebody else here? I'd like to see.
ഇവിടെ ആരോടെങ്കിലും അപ്രകാരം ഒരു 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 പ്രയാസമുള്ളതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അന്യോന്യം.
Thank you. Oh, I 25. In fact, there somebody tells me it's between the walls here too, that there's some here that have problems with some over there. There are. You know why I know there are? Because I'm real enough to know that I have problems with some people too.
ഇത് വാസ്തവമാണ് എന്ന് എനിക്ക് ഉറപ്പെങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്കും ആ രീതിയിൽ മനുഷ്യനെന്ന നിലയിൽ പൊരുത്തപ്പെടുവാൻ സാധിക്കാത്തതായിട്ടുള്ള വ്യക്തികളുണ്ട്.
Verse 3.
മൂന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ,
indeed true comrade, and we don't know who that is.
സാക്ഷാൽ ഇണയാളിയായുള്ളവേ.
Maybe it was Epaphroditus who was going to take the letter. He was the mail carrier.
ഒരുപക്ഷെ ഈ ലേഖനം അത് ഫിലിപ്പിയരുടെ മധ്യത്തിലേക്ക് എടുത്തു ചെല്ലുന്നതായിട്ടുള്ള എപ്പാഫ്രോദിത്തോസിനെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്.
Or maybe it was Timothy who was going to come a little bit later.
അല്ല, അതിനു ശേഷം അവരുടെ മധ്യത്തിലേക്ക് ചെല്ലുവാൻ പോകുന്നതായിട്ടുള്ള തിമോത്തിയോസ് ആയിരിക്കാം.
I ask you, but we don't know.
നമുക്ക് അറിഞ്ഞുകൂടാ.
I ask you to also help these women who have shared my struggle in the cause of the gospel.
സാക്ഷാൽ ഇണയാളികളായുള്ളവേ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു.
See, he says something nice about them.
അവരെ കുറിച്ച് ചില നല്ല കാര്യങ്ങളാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്.
These are good women.
ഇവർ നല്ല സഹോദരിമാരാണ്.
They had struggled along with Paul.
അവർ അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് സുവിശേഷത്തിന്റെ പ്രതിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു.
They had suffered along with Paul.
അവർ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ അവർ കഷ്ടത അനുഭവിച്ചു.
Along with Clement.
Clementന്റെ കൂടെയും അവർ ആ രീതിയിൽ വേലയിലായിരുന്നു.
And the rest of the fellow workers.
ബാക്കിയുള്ള കൂട്ടുവേലക്കാരോടൊപ്പം അവർ സേവ ചെയ്തു പോരുന്നു.
Whose name are in the book of life?
ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ളവർ ഉള്ളവരെ കുറിച്ചാണ് ഇത് പറയുന്നത്.
You see what Paul is doing?
ഇവിടെ അപ്പോസ്തലൻ പൗലോസ് താൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വെളിവാകുന്നുണ്ടോ?
He's asking one mature, non-involved person.
അവിടെ ഈ പ്രശ്നത്തിൽ ഉൾപ്പെടാൻ ായിട്ടുള്ള തികവുള്ളതായിട്ടുള്ള ഒരു വ്യക്തിയെ താൻ അവിടെ ഏൽപ്പിക്കുകയാണ്.
To step in and help these two ladies get over their problem.
ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ചുവടുകൾ വെച്ചുകൊണ്ട് ഈ രണ്ട് സഹോദരിമാരെ രമ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം എന്ന് താൻ പറയുകയാണ്.
And we don't see whether it is a man or a woman.
ആ പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുള്ള വ്യക്തി ഒരു പുരുഷനാണോ സ്ത്രീയാണോ എന്ന് വ്യക്തമല്ല.
It doesn't say it has to be one of the elders.
അത് ഒരു മൂപ്പനായിരിക്കണം എന്ന് അവിടെ നിഷ്കർഷിക്കുന്നില്ല.
If you are a true comrade, you can do that.
നിങ്ങൾ വാസ്തവമായിട്ട് ഒരു ഇണയാളി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ശുശ്രൂഷ ചെയ്യാവുന്നതാണ്.
And I challenge you to do it.
അപ്രകാരം നിങ്ങൾക്ക് ഒരു വെല്ലുവിളി ഞാൻ നൽകി തരികയാണ്.
In love.
ആ സ്നേഹത്തോട് കൂടെ അത് ചെയ്യുക.
My beloved.
എന്റെ പ്രിയരെ എന്ന് പല ആവർത്തി താൻ പറയുന്നു.
If you know of two ladies or you know of two men and you can help them, be of help.
നിങ്ങളുടെ അറിവിൽ അപ്രകാരം രണ്ട് സഹോദരിമാർ അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പടി അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരെ സഹായിക്കാവുന്നതാണ്.
Because conformity is a wonderful thing to receive in an assembly.
എന്തെന്നാൽ ഒരു സഭയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗുണഗണമാണ് അനുരൂപണം.
The true companion.
സാക്ഷാൽ ഇണയാളിയായി ഉള്ളവേ.
And those who are compatible are those who are written in the book of life.
ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇണയാളികൾ ആയി ഉള്ളവേ എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് പിന്നെ നാം കാണുന്നത് അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടവരാണ്.
Is your name written in the book of life?
നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടവരാണോ?
Of course you say.
തീർച്ചയായും എന്ന് നാം അവകാശപ്പെടാറുണ്ട്.
If you don't know,
അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ,
then please talk to me afterwards. I'd love to show you how to make sure.
മീറ്റിംഗിന് ശേഷം എന്നോട് സംസാരിക്കുക, അത് എപ്രകാരം വ്യക്തത വരുത്താം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.
So that you too can be saved tonight.
നിങ്ങൾക്കും ആ രീതിയിൽ ഇന്ന് രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും.
Conformity.
ഒന്ന് അനുരൂപണം.
That's the first product of selflessness.
അതാണ് നിസ്വാർത്ഥതയുടെ പൊരുത്തം, അതാണ് നിസ്വാർത്ഥതയുടെ ആദ്യത്തെ ഫലം.
Divisionism.
വിഭാഗീയത.
Out.
അത് വെളിയിലേക്ക് കടത്തിവിടേണ്ടതാണ്.
Compatibility.
പൊരുത്തം.
Let's practice it.
അത് നാം ആചരിച്ചു പോരുക.
You have homework to do.
നമുക്ക് ഇന്ന് ഗ്രഹപാഠമുണ്ട്.
If there's issues.
എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ.
You should not be taking the Lord's Supper.
നിങ്ങൾ കർത്തൃമേശയെ ആചരിക്കുവാൻ പാടുള്ളതല്ല.
But if you don't take the Lord's Supper,
നിങ്ങൾ കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുന്നില്ല എങ്കിൽ,
then you're saying I'm in rebellion, Lord, and I don't want to fix the problem.
അത് ആ മനോഭാവം എടുത്തു പറയുന്നത് കർത്താവേ ഞാൻ അങ്ങയോട് മത്സരിക്കുകയാണ്, ഈ പ്രശ്നം തീർപ്പാക്കുവാൻ എനിക്ക് താല്പര്യമില്ല.
ആ
ഒരു സന്ദർഭത്തിൽ നിങ്ങൾ കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുന്നു എന്ന് വെക്കുക,
you're eating and drinking condemnation upon yourself.
നിങ്ങൾ നിങ്ങളുടെ ന്യായവിധിക്ക് ശിക്ഷാവിധിക്ക് തന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുകയാണ്.
We're very careful about keeping unbelievers out of the Lord's table.
നാം അവിശ്വാസികളെ കർത്തൃമേശയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളാണ്.
But the warning has nothing to do with unbelievers in chapter 11.
എന്നാൽ ഇവിടെ തന്നിരിക്കുന്നതായിട്ടുള്ള മുന്നറിയിപ്പ് അത് അവിശ്വാസികളെ കുറിച്ചല്ല.
It has to do with us.
അത് വിശ്വാസികളെ കുറിച്ചാണ് കൊരിന്ത്യ ലേഖനം 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്.
So don't go there.
ആ ഒരു വക്കല് വരെ എത്തിച്ചേരുവാൻ പാടുള്ളതല്ല.
Let the Spirit of God help you fix up your problem.
നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഏകിത്തരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കുമാറാകട്ടെ.
And come into the joy of compatibility.
ആ പൊരുത്തത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ സന്തോഷം.
Now one of the best ways to do that is to study the Word of God.
അത് നമുക്ക് കണ്ടെത്താനുള്ള നല്ലൊരു മാർഗം ദൈവവചനം പഠിക്കുക എന്നുള്ളതാണ്.
And the best way to study the Word of God is through the Emmaus courses.
അപ്പോൾ തന്നെ വേദവചനം പഠിപ്പാനുള്ള ഏറ്റവും നല്ല മാർഗം എമോസിലെ കോഴ്സ് പഠിക്കുക.
We've been talking a lot about the mind, the attitude tonight.
നമ്മുടെ മനോഭാവത്തെ കുറിച്ചാണ് നാം കൂടുതൽ നേരവും ഇന്ന് ചിന്തിച്ചത്.
Your problems start in the mind.
നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത് മനസ്സിൽ നിന്നാണ്.
The criticism that comes out of your mouth starts in your mind.
നമ്മുടെ വായിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ടുള്ള വിമർശനം അതിന്റെ ഉത്ഭവം നമ്മുടെ മനസ്സുകളിൽ നിന്നാണ്.
Whatever issue you have, it starts here.
എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ വേരുകൾ ഉള്ളത് നമ്മുടെ മനസ്സിലാണ്.
So you need to learn to win the battle for your mind.
അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിന്റെ മനസ്സിന്റെ ആ പോരാട്ടം അതിൽ വിജയം കൈവരിക്കേണ്ടതായിട്ടുള്ള കാര്യം.
Study subjects like the enemy of the mind.
നമ്മുടെ മനസ്സിന്റേതായിട്ടുള്ള ശത്രു.
The mind of Christ.
ക്രിസ്തുവിന്റെ മനസ്സ്.
A sound mind.
ഒരു ഒരു ഉറച്ച മനസ്സ്.
A heavenly mind.
ഒരു സ്വർഗീയമായ മനസ്സ്.
A willing mind.
ഒരു ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സ്.
Special deal tonight.
ഇന്ന് രാത്രി നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്പെഷ്യൽ ഡീൽ ആണ്.
If you sign up with Renji after the meeting, you get to take the book home.
മീറ്റിംഗിന് ശേഷം പ്രിയ രഞ്ജിത് സാറിനെ സമീപിച്ച് നിങ്ങൾ ഈ കോഴ്സിൽ നിങ്ങളെ തന്നെ രജിസ്റ്റർ ചെയ്യുമെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും.
No problem with my mind, you say?
എന്റെ മനസ്സിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതായിരിക്കും.
I'm very glad to hear that.
അത് കേൾപ്പാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്.
Then why don't you grapple with some of the themes in the book of Romans?
അങ്ങനെയെങ്കിൽ റോമാലേഖനത്തിൽ ഉള്ള ചില ഉപദേശ വിഷയങ്ങളെ കുറിച്ച് ഉള്ള ആ പുസ്തകങ്ങൾ നിങ്ങൾ മേടിച്ചുകൂടെ?
And fill your mind with all those amazing doctrines.
വളരെ മനോഹരമായിട്ടുള്ള ഉപദേശ സത്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സുകളെ
നിറയ്ക്കുവാനിടയായിത്തീരും.
അല്ല, എനിക്ക് ഒരു ദൈവശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ,
well, here is one of the simplest but most profound systematic theologies that's ever been written.
ഏറ്റവും ലളിതം ആയിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ഗഹനമേറിയ വേദപഠന ഒരു കോഴ്സാണ് What the Bible Teaches.
What does it teach, by the way?
എന്താണ് ഇത് പഠിപ്പിക്കുന്നത്?
Find out.
അത് വായിച്ച് നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക.
Don't go home without one.
ഏതെങ്കിലും ഒരു ബുക്ക് ഇല്ലാതെ ഭവനത്തിലേക്ക് മടങ്ങി പോരുതേ.
One page tomorrow morning when you get up.
നിങ്ങൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിക്കേണ്ടതായിട്ടുള്ള ഒരു പേജ്.
One minute reading the page.
ആ പേജ് വായിക്കുവാൻ കേവലം ഒരു മിനിറ്റ്.
10 minutes meditating on the verses that you look up.
ആ പേജിൽ പറഞ്ഞിരിക്കുന്നതുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ 10 minutes.
A few minutes talking to God about those things.
തുടർന്ന് അതിനെക്കുറിച്ച് ദൈവത്തോടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ ചില നാഴികൾ മിനിറ്റുകൾ.
And carry on with your day.
തുടർന്ന് നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾ പോയിക്കൊള്ളുക.
Until 15 minutes next morning.
അടുത്ത ദിവസം 15 നിമിഷം നിങ്ങൾ ആ സമയം വരെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുക.
For the rest of your life.
തുടർന്ന് തുടർമാനമായിട്ട് നിങ്ങളുടെ ശിഷ്ട ആയുസ്സിൽ ഇത് ആചരിച്ചു പോരുക.
And God will transform your life.
തീർച്ചയായും ദൈവം രൂപാന്തരം വരുത്തും.